ഉള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വാതിക്കിൽ നിന്നും കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെ അടുക്കൽ ചെന്നു കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റൊരു ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തി. തുനിഞ്ഞോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ലാതാൻ അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്നു. കല്ലറയിൽ കടന്ന് ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്നതുമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയതുമായ മറ്റൊരു ശിഷ്യനോപ്പം കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുതൽ കണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞു കൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയ്ക്കൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിടുന്നെടുത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കും മറ്റവൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട് സ്ത്രീയെ നീക്കറിയുന്നത് എന്തെന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവൻ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്നറിഞ്ഞില്ലാതാനും യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത്, ആരെ തിരക്കുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനെ നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്ന അർത്ഥം. യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായിന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരിക്ക് മറിയെ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും മിലാപ്രോവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ ശിഷ്യന്മാരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറ് ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവനവരോട് പറഞ്ഞു. എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തുകൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർക്കാണ് വെച്ചു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 25 അധ്യായം മുതൽ. ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് മൂന്നാം നാൾ കഴിഞ്ഞ ശേഷം കൈസര്യയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അപ്പോൾ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലോസിന്റെ നേരെ അവന്റെ സന്നിധിയിൽ അന്യായം ബോധിപ്പിച്ചു. ദൈവം ചെയ്തവനെ യെരുശലേമിലേക്ക് വരുത്തേണ്ടതിന് അവർ പൗലോസിന് പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു. വഴിയിൽ വെച്ച് അവനെ ഒടുക്കിക്കളയുവാൻ അവർ പതിയിരുത്ത് നിർത്തി. അതിന് ഫെസ്തോസ് പൗലോസിനെ കൈസര്യയിൽ സൂക്ഷിച്ചിരിക്കുന്നു, ഞാൻ വേഗത്തിൽ അവിടേക്ക് പോകുന്നു, കൂടെ വന്ന മനുഷ്യന്റെ നേരെ അന്യായം ഉണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഏകദേശം 8-10 ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസരിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേ എന്ന ന്യായാസനത്തിലിരുന്ന പൗലോസിനെ വരുത്തുവാൻ കൽപ്പിച്ച് അവൻ വന്നാറെ. യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ ചുറ്റും നിന്നു അവന്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു. പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടെ ദേവാലയത്തോടാകട്ടെ കൈസരോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിക്കാറേ. ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ചിട്ട് പൗലോസിനോട് യെരുശലേമിലേക്ക് എന്ന് അവിടെ എന്റെ മുമ്പിൽ വെച്ച് ഈ സംഗതിയെ കുറിച്ച് വിസ്തരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ് ഞാൻ കൈസരുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല, അത് നീയും നല്ലവണ്ണം അറിയുന്നിരിക്കുന്നു. ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണത്തിന് ശിക്ഷ ഏൽക്കുന്നത് എനിക്ക് വിരോധമില്ല. ഇവർ എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വരികിലോ? എന്നെ അവർ കേൾപ്പിച്ചു കൊടുക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. ഞാൻ കൈസരയെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫെസ്തോസ് തന്റെ ആലോചന സഭയോട് സംസാരിച്ചിട്ട് കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു, കൈസരുടെ അടുക്കലേക്ക് നീ പോകാ എന്ന് പറഞ്ഞു. ഒട്ടുനാൾ കഴിഞ്ഞ ശേഷം അഗ്രിപ്പ രാജാവും ബെർണീക്കയും ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ കൈസരയിലെത്തി. കുറേ നേരം അവിടെ പാർക്കുമ്പോൾ ഫെസ്തോസ് പൗലോസിന്റെ സംഗതി രാജാവിനോട് വിവരിച്ചു പറഞ്ഞത്, ഫെലിക്സ് വിത്തേക്ക് പോയി ഒരു തടവുകാരനുണ്ട്. ഞാൻ യെരുശലേമിൽ ചെന്നപ്പോൾ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എന്റെ അടുക്കൽ വന്ന് അവന്റെ നേരെ അന്യായം ബോധിപ്പിച്ചു, തിരിക്കു അപേക്ഷിച്ചു. എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ടിട്ട് അന്യായത്തെ കുറിച്ച് പ്രതിവാദിപ്പാൻ ഇടം കിട്ടും മുമ്പേ യാതൊരു മനുഷ്യനെയും ഏൽപ്പിച്ചു കൊടുക്കരുത്, കൊടുക്കുന്നത് റോമയ്ക്ക് മര്യാദമല്ല എന്ന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു. ആകിയാൽ അവർ ഇവിടെ വന്നുകൂടിയാറെ, ഞാൻ ഒട്ടും താമസിക്കാതെ പിറ്റേന്ന് തന്നെ ന്യായാസനത്തിലിരുന്നു ആ പുരുഷനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. വാദികൾ അവന്റെ ചുറ്റും നിന്നു. ഞാൻ നിരൂപിച്ചിരുന്ന കുറ്റമൊന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തെ കുറിച്ചും ജീവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരുവനെ കുറിച്ചും ചില തർക്കസംഗതികളെ കൊണ്ടുവന്നതേയുള്ളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടതിന് എങ്ങനെ എന്ന് ഞാൻ അറിയായികയാൽ നിനക്ക് യെരുശലേമിലേക്ക് പോയി അവിടെ ഈ സംഗതിയെ കുറിച്ച് വിസ്താരം നടപ്പാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ പൗലോസ് ചക്രവർത്തി തിരുമനസിലെ വിധിക്കായി തന്നെ സൂക്ഷിക്കണം എന്ന് അഭയം ചൊല്ലുകയാൽ കൈസരുടെ അടുക്കലേക്ക് പോലും അവനെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചു. ആ മനുഷ്യന്റെ പ്രസംഗം കേൾപ്പാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അഗ്രിപ്പ ഫെസ്തോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാം എന്ന് അവർ പറഞ്ഞു. പിറ്റേന്ന് അഗ്രിപ്പ ബെർണീക്കയുമായി വളരെ ആഡംബരത്തോടെ വന്നു. സഹസ്രാധിപതികളും നഗരത്തിലെ പ്രധാനികളോടും കൊണ്ട് വിചാരണ മണ്ഡലത്തിൽ വന്നാറെ ഫെസ്തോസിന്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു. അപ്പോൾ ഫെസ്തോസ് പറഞ്ഞത്, അഗ്രിപ്പ രാജാവെ, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമുള്ളവരെ, യെരുശലേമിലെ സമൂഹമെല്ലാം യെരുശലേമിലും ഇവിടെയും വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോടെ വെച്ചേക്കരുതെന്ന് നിലവിളിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ. അവൻ മരണയോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു. അവൻ തന്നെയും ചക്രവർത്തി തിരുമനസിലെ അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. അവനെ കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായതൊന്നുമില്ല. അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതും ഉണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുമ്പിലും വിശ്വാസ അഗ്രിപ്പ രാജാവ് തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു. തടവുകാരനെ അയക്കുമ്പോൾ അവന്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു. അഗ്രിപ്പ രാജാവ് പൗലോസിനോട് നിന്റെ കാര്യം പറവാൻ അനുവാദം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി പ്രതിവാദിച്ചത് എന്തെന്നാൽ, അഗ്രിപ്പ രാജാവെ, യഹൂദന്മാർ എന്റെ മേൽ കിട്ടുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിവാദിപ്പാൻ ഇടവരുന്നത് കൊണ്ട് വിശേഷിച്ചാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകിയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്റെ ജാതിക്കാരുടെ ഇടയിലും യെരുശലേമിലും ആദ്യം മുതൽ തുടങ്ങിയിട്ടുള്ള എന്റെ നടത്തി യഹൂദന്മാർ എല്ലാവരും അറിയുന്നു. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മത മനുഷ്യനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സത്യം പറയാം, ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും ചാപ്പുകൾ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ നാശിക്കുന്നതുമായ വാഗ്ദത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവെ, യഹൂദന്മാർ എന്റെ മേൽ കുറ്റം ചുമത്തുന്നത്, ദൈവം മരിച്ചവരെ ഉയർത്തിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നസ്രായനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലരും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. സത്യം അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോടും അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. എന്നാൽ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ലഡിപ്പിച്ചും കൊണ്ടും ദൂഷണം പറയുവാൻ നിർബന്ധിച്ചുകൊണ്ടും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യപട്ടണങ്ങളോടോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്ത വഴിയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവെ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്ത് നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന്, കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതെന്ന് അവരുടെ കണ്ണുറപ്പാനും ത്തിലേക്ക് സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പാ രാജാവെ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഇത് നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതിയോടും വിളിച്ചു അറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും ഭാവികാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു കഴിയുക വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പ്രതിപാദിക്കയിൽ നിനക്ക് ക്രിസ്തോസ് പൗലോസേ, നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാഭൂതത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നുറക്കെ പറഞ്ഞു. അതിന് പൗലോസ്, രാജശ്രീ ഫെസ്തോസെ, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രെ സംസാരിക്കുന്നത്. രാജാവിനെ കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവന് ഇതൊന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അതൊരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പാ രാജാവെ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പാ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല ഇന്നെന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴിക എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ദേശാധിപതിയും ബർണിക്കയും അവരോടുകൂടെ ഇരുന്നവരും എഴുന്നേറ്റ് മാറി നിന്നു. ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു. കൈസറി അഭയം ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവനെ വിടിയിപ്പാൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിപ്പാ ഫെസ്തോസിനോട് പറഞ്ഞു. ഞങ്ങൾ കപ്പൽ കയറി ഇതിലേക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും അഗുസ്ത്യ പട്ടണത്തിലെ ശതാധിപനായ യൂരിയോസിനെയും ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആശയ്ക്ക് പറ്റി ഓടുവാനുള്ള ഒരു അഗ്രമുത്യ കപ്പൽ കയറി നീങ്ങി. തെസലോണിയയിൽ നിന്ന് മക്കദോനിയക്കാരനായ അരിസ്റ്റഹർസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ സീദോനിൽ എത്തി. യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു. സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നീങ്ങി നീക്കി. കാറ്റ് പ്രതികൂലമാകിയാൽ കുപ്രോസിന്റെ മറവറ്റിയോടി കിലിക്കിയ പൗഫുലിയ കടൽ വഴിയായി ചെന്ന് ലുക്കയിലെ മൂറാ പട്ടണത്തിൽ എത്തി. അവിടെ ശതാധിപൻ ഇതിലേക്ക് പോകുന്ന ഒരു അലക്സാണ്ടിയ കപ്പൽ കണ്ട് ഞങ്ങളെ അതിൽ കയറ്റി. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെയോടി ക്ലിഗോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കായികൾ ക്രേത്ത ദ്വീപിന്റെ മറവറ്റി സൽമോണേക്ക് ഓടി കരപ്പെത്തി. പ്രയാസത്തോടെ ലസരിയ പട്ടണത്തിന്റെ സമീപത്തുള്ള ശുഭസുഭോഗം എന്ന പേരുള്ള സ്ഥലത്തെത്തി. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം ദ്വീപ് വൈഷമ്യം ആകൊണ്ട പൗലോസ് പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരോട് ബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാമൂലിയും കപ്പലുടമസ്ഥന്റെ വാക്കും അധികം വിശ്വസിച്ചു. ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതായികയല്ലേ? അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറേക്ക് വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന എനിക്ക് എന്നാൽ ക്രേത്ത് തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണം എന്ന് മിക്കപേരും ആലോചന പറഞ്ഞു. തെക്കൻ കാറ്റ് മന്ദമായി ഉതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്തദ്വീപിനെ മറവറ്റിയോടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന് കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പ് കഴിയാത്ത വണ്ണം കുടുങ്ങിയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിൽ മറവെത്തി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടി മറ്റു ഉറപ്പു വരുത്തി. പിന്നെയും മണത്തിട്ടമേൽ അകപ്പെടും എന്ന് പ്രേരിച്ചു പായിറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലഞ്ഞുകൊണ്ട് അലയെ കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. മൂന്നാം നാൾ അവർ സ്വന്തം കയ്യാൽ കപ്പൽ കോപ്പും കടലിലിട്ട് കളഞ്ഞു. വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിങ്ങൾക്ക് മിക്കാറിയും ഈ കഷ്ടങ്ങൾ സമ്പാദിക്കാനിരിക്കേണ്ടതായിരുന്നു എങ്കിൽ ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളെല്ലാവരുടെയും പ്രാണഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഇരാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് പൗലോസ്പ്പെടരുത്. നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ദ്വീപിൽ മുട്ടി വീഴേണ്ടതാകുന്നു. 14 രാത്രിയായപ്പോൾ ഞങ്ങൾ കടലിൽ അലയും നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നുവെന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയമിട്ട് 20 മാറെന്ന് കണ്ടു. കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയമിട്ടു. 15 മാറെന്ന് കണ്ടു. പാറസ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്തിൽ നിന്ന് 4 നങ്കൂരമിട്ടു. നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു എന്ന കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ചു. അനിയത്തിൽ നിന്ന് നങ്കൂരമിടുവാൻ പോകുന്നു എന്ന ഭാവത്തിൽ തോണി കടലിലിറക്കി. അപ്പോൾ പൗലോസ് ശതാധിപരോടും പടയാളികളോടും, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. പടയാളികൾ തോണിയുടെ കയറ് അറുത്തു, അത് വീഴ്ച കളഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിനപേക്ഷിച്ചു. നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇത് 14 ദിവസമാകുന്നു. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളുടെ ഒരുത്തന്റെയും തലയിൽ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. കപ്പലിൽ തങ്ങളാകപ്പാടെ 276 ആളുണ്ടായിരുന്നു. അവർ തിന്ന് തൃപ്തരായ ശേഷം ധാന്യം കടലിൽ കളഞ്ഞു. കപ്പലിന്റെ ഭാരം കുറച്ച് വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല എങ്കിലും കരയുള്ള ഒരു തുറ കണ്ടു. കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കേണം എന്ന് ഭാവിച്ചു. നങ്കൂരമർത്ത് കടലിൽ വിട്ടു. ചുക്കാന്റെ കെട്ടുമഴിച്ചു. പെരുമ്പായ കാറ്റുമുഖമായി കൊടുത്തു. കരയ്ക്ക് നേരെ ഓടി ഇരുകടൽ കൂടിയ ഒരു സ്ഥലത്തിന്മേൽ ചെന്നു. കയറുകയാൽ കപ്പൽ അടിഞ്ഞു. അണിയമുറച്ച് ഇളക്കമില്ലാതെയായി. അമരം തെളിയുന്ന കേമത്താൽ ഉടഞ്ഞുപോയി. തടവുകാരിൽ ആരും നീന്തിപ്പോകാതിരിക്കാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടിക്കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. രക്ഷപ്പെട്ട ശേഷം വീരന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീക്കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈകൊണ്ട് പൗലോസ് കുറെ വിറക് കൊണ്ട് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി കീഴി അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ചാറെ അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കയില്ല എന്ന് കണ്ട് മനസ്സ് മാറ്റി അവൻ ഒരു ദേവനെന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന്റെ സമീപത്തുള്ള പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിസൽക്കാരം ചെയ്തു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ചു കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. അത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരുയേറിയ സമ്മാനം തന്നു ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിഞ്ഞു കിടന്നിരുന്ന അശ്വനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. സുറക്കൂസയിൽ കരയ്ക്ക് ഇറങ്ങി 3 നാൾ പാർത്തു. അവിടെ നിന്നും ചുറ്റിയോടി ലഗന്യയിലെത്തി. 1 ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റടിച്ചതിനാൽ പിറ്റേന്ന് പുത്തലിയായിൽ എത്തി. അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അത്യപുരവും തിരുമണ്ഡപുരം വരെ ഞങ്ങളെ എതിരേറ്റ് വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോടുകൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു. അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധമൊന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ എരുസലേമിൽ നിന്ന് ബദ്ധനാക്കി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ വിസ്തരിച്ചാരെ മരണയോഗ്യമാതെ ഒന്നും എന്നിൽ കാണായികയാൽ എന്നെ വിട്ടയപ്പോൾ അവർക്ക് മനസ്സുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർ ഇവർ പറയാൽ ഞാൻ കൈസരിയ ഭയം ചൊല്ലേണ്ടി വന്നു. എന്റെ ജാതികളുടെ നേരെ അന്യായം ബോധിപ്പാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ലാതാനും ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സഹായിക്കണമെന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല വഹിക്കുന്നത് ചുമക്കുന്നത്. അവർ അവനോട്, നിന്റെ സംഗതിക്ക് യഹൂദയിൽ നിന്ന് ഞങ്ങൾക്ക് എടുത്തു വരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെ കൊണ്ട് യാതൊരു ദോഷവും പറയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഇത് മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നത് എന്ന് നീ തന്നെ പറഞ്ഞു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. 1 ദിവസം നിശ്ചയിച്ച പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന്റെ സാക്ഷ്യം പറഞ്ഞ് മോശയും ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചിട്ടില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ ചെവികൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുകയും കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാതിരിക്കുകയും കണ്ണുകൊണ്ട് കാണാതെയും ചെവികൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ചും മനംതിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവരുടെ ചെവി കേൾപ്പാൻ മൗനമായിരിക്കുന്നു. അവരുടെ കണ്ണടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധാത്മാ യെശയ്യ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ആകയാൽ ദൈവം തന്റെ ഈ രക്ഷജാതികൾക്ക് അയച്ചിരിക്കുന്നു അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. അവർ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും ഉപദേശിച്ചും പോന്നു. ദൈവമേശുവിനെ യോഗ്യമാകുന്നു വാരക്ഷമോ.
നമുക്ക് നമസ്കരിക്കാം. ബാറക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യ മുതലും വേഗം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിലാൻ അനുഗ്രഹീതരെ, സൗത്ത് വെസ്റ്റ് ഭജനാസനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച നാം നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നൊമ്പരങ്ങളിൽ കൂടി കടന്നു പോകുന്ന നമുക്ക് ലോകം ഒരുക്കുന്ന പ്രതിബന്ധങ്ങളെ അല്പം മറന്നുകൊണ്ട് ശാന്തമായി കർത്തൃസന്നിധിയിലിരുന്ന് ദൈവശബ്ദം കേൾപ്പാനും ഹൃദയങ്ങളെ ദൈവമുമ്പാകെ പകരുവാനും ഉയരങ്ങളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാനും ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന് നമ്മൾ അനുഗ്രഹിക്കുന്ന തമ്പുരാനെ ഈ പ്രഭാതത്തിൽ ഭക്തിയോടെ സ്തുതിച്ച് ആരാധിച്ച് പുകഴ്ത്താം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ഇതിനടിസ്ഥാനം ഇടുകയും ചെയ്യുന്ന വന്യ പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരും, പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട മാമനച്ചൻ ഐസക്കച്ചൻ, പ്രിയപ്പെട്ട മോഹൻ ജോസഫച്ചൻ, ബിജോയി അച്ഛൻ, ഇതിൽ സംബന്ധിക്കുന്നല്ല സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെയും ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ എല്ലാവരെയും ധന്യവാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന ദൈവമക്കളെ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും നമ്മുടെ ഈ കൂട്ടായ്മ എല്ലാവർക്കും ആത്മീക ഉണർവും തേജസ്സും പകരുവാൻ ദൈവം പറയാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ മ്യൂട്ട് ചെയ്ത് ഇതിൽ സംബന്ധിക്കുവാനും പുറത്തുണ്ടാകുന്ന അവശബ്ദങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് തടസ്സമാകാതെ വണ്ണം നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും കരുതലും ഉണ്ടാകണം എന്ന് ഈ വളരെ സ്നേഹത്തോട് നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. സുവിശേഷ ഗീതങ്ങളിൽ നമുക്ക് വളരെ സുപരിചിതമായ 230 ഗീതം 230 എന്നേശുവല്ലാതിൽ എനിക്ക് ആശ്രയം കൂടെ തൻ മാർഗിലല്ലാതെ എനിക്ക് വിശ്രമം വേറെയില്ല. ഇപ്പാരിലും പരത്തിലും നിസ്തുലൻ ആണെന്റെ പ്രിയൻ എന്നാരംഭിക്കുന്ന ഗീതം കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 230 ഗീതം.
എന്നേശുവല്ലാതില്ലേനിക്കോരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കോ വിശ്രാമം വേറേ. ഈ പാരിലും പാരത്തിലും നിസ്തുലനൻ പ്രിയൻ എന്ത് രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മാതിയേനിക്കേതു നേരത്തും വൻ ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻകാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹപാഖിയ. ഈ ലോകപാഖി മാറില്ലാരും മാറിപ്പോയാലും എന്ത് രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മാതിയേനിക്കേതു നേരത്തും എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കാൻ. നിന്മാർവിടം എല്ലാശ്രയം എന്നേശു കർത്താവേ. എന്ത് രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മാതിയേനിക്കേതു നേരത്തും എന്നാശ്രയം എന്നാശ്രയം എന്നേശു കർത്താവേ. നീ ജീവിക്കുന്നതാലെ ഞാനും ജീവിക്കും. നീപ്പോ നിൻ സ്നേഹമാത്തോടി കീഴിൽ ഞാൻ കാണുന്നു ജയം. എന്ത് രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മാതിയേനിക്കേതു നേരത്തും.
പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വായുവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, രക്ഷിതാവേ നിനക്ക് സ്തുതി, ഭാവിയുടെ ആദ്യം കിടിയാരോട് കരുണയെന്ന മിശ്വരാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, എന്റെ രാജ്യം വരേണമേ, നിന്റെ ദ്രവിഷ്ട സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താർ നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമുറത്ത് മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മർത്തോമാശ്ലീഹാവിന്റെ കർത്താവിന്റെ മുറിവുകളെ സ്പർശിപ്പാൻ നീ യോഗ്യനായി തീർന്നതിനാൽ നിനക്ക് ഭാഗ്യം. അഹങ്കാരികൾ മരത്തിന്മേൽ വെച്ച് കുത്തി തുറന്ന ആ വിലാവിൽ നിന്ന് സ്വർഗീയ നന്മകൾ നിറഞ്ഞിരിക്കുന്ന വലിയ ധനത്തെ നീ പ്രാപിക്കുകയും വിശുദ്ധ സഭയെ സത്യവിശ്വാസം പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടപ്പോൾ സ്ഥിരപ്പെട്ടിരിക്കാൻ കൃപ നൽകണമേ. തന്റെ കർത്താവിന്റെ വിലാവിനെ സ്പർശിച്ചവരെ ഉയർപ്പിനെ പ്രസംഗിപ്പാൻ മനസ്സില്ലാതിരുന്നവനായ സ്ഥിരപ്പെടുത്തിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവെ, നിന്നിലും നിന്റെ നടപടികളിലും സംശയം കൂടാതിരിപ്പാൻ സ്ഥിരതയുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ത്യയുടെ രാജാവിന് മർത്തോമാശ്ലീഹായെ കൊണ്ട് സ്വർഗത്തിൽ കോവിലകം പണിയിച്ചവനായ കർത്താവെ, സ്വർഗത്തിൽ പ്രകാശത്തിന്റെ മണാറയിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. രാജാവ് കണ്ട സ്വപ്നപ്രകാരം അവന് കോവിലകം ഉണ്ടാക്കുന്ന പണിക്കാരനെ അന്വേഷിപ്പാൻ അവൻ കച്ചവടക്കാരനായ ഹാബാനെ അയക്കുകയും ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് പണിക്കാരനെന്നുള്ള പേരിൽ കർത്താവേന്യതവുമായി അവന് വിൽക്കുകയും ചെയ്തുവല്ലോ. മർത്തോമായുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായകരമായിരിക്കണമേ. കർത്താവേ, നിന്റെ ശിഷ്യനായ മർത്തോമാശ്ലീഹ മുഖാന്തരം ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രകാശത്തിന് മണവർ ലഭിക്കുകയും നിന്റെ ശ്ലീഹ മൂലം ഞങ്ങൾ അറിയിച്ചിട്ടുള്ള സത്യവിശ്വാസത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, നിന്റെ ശ്ലീഹായുടെ പ്രാർത്ഥനകളാൽ നിന്റെ വിശുദ്ധ സഭയിൽ നിന്ന് വേദവിരുദ്ധങ്ങളെയും തർക്കങ്ങളെയും നീക്കിക്കളയണമേ. അതിന്റെ വൈരികൾ അതിനു മുമ്പിൽ മുട്ടുമടക്കുമാറാകണമേ. മർത്തോമാശ്ലീഹ ഇന്ത്യയുടെ രാജാവിനാൽ കല്യാണത്തിന് ക്ഷണിക്കപ്പെടുകയും അവിടെ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും രാജാവും കുടുംബവും വിശ്വസിക്കുകയും ചെയ്തുവല്ലോ. കർത്താവേ, സ്വർഗരാജ്യത്തിന്റെ മേശമേൽ ഞങ്ങളെ ഇമ്പപ്പെടുത്തണമേ. നിന്റെ സഭ മർത്തോമാശ്ലീഹയുടെ പ്രാർത്ഥനകളാൽ അത്ഭുത ശക്തികളാൽ പുകഴ്ത്തപ്പെടുമാറാകണമേ. രാവും പകലും നിന്റെ ഏവെങ്കിലും ധ്യാനിപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. മർത്തോമാശ്ലീഹയുടെ പ്രാർത്ഥനകളാൽ പഞ്ഞവും വസന്തകളും പിശാചുകളുടെ ഉപദ്രവങ്ങളും നീങ്ങിപ്പോകുമാറാകണമേ. കർത്താവെ, എല്ലായ്പ്പോഴും നിന്നേറ്റു പറയുവാനും സ്തുതിപ്പാനും നിന്റെ കൃപ കൈക്കൊള്ളുവാനും ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ. പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. വീണ്ടും അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച ദിനം നമുക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലാണെന്നാലും ക്രിസ്തുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ഒരേ മനസ്സോടുകൂടി മർത്തോമാശ്ലീഹായെ പോലെ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ആ കൃപയിൽ സങ്കേതപ്പെടുവാൻ, ആയുസും ആരോഗ്യവും തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഓരോ പ്രഭാതവും നമ്മൾ ഉണരുന്നത് ഇന്ന് എത്ര പേര് ദൈവമുമ്പാകെ ചേർക്കപ്പെട്ടു എന്നുള്ള അന്വേഷണത്തോടുകൂടിയാണ്. പക്ഷേ നമുക്കൊരിക്കൽ കൂടി ഒരു ദിനം കൂടെ ദൈവം ദാനമായിട്ട് തന്നു ദൈവത്തെ അറിയുവാനും ദൈവം തന്ന സമയം തക്കത്തിന് ഉപയോഗിക്കുവാനും. നമ്മുടെ നിമിഷങ്ങളൊക്കെ വിലപ്പെട്ടതാണ്. ഓരോ ദിനവും ദൈവം നമ്മളെ ഒരുക്കുന്ന ദിനങ്ങളാണെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കുകയും ദൈവ മുമ്പാകെയുള്ള ജീവിതം ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ ദൈവമേ ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുവിൻ. ഒരുപക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഭക്തി ജീവിതത്തിലും ഏറ്റവും ഉപയോഗപ്രദമായ നിമിഷങ്ങൾ ദൈവമുമ്പാകെ കണക്ക് രേഖപ്പെടുത്തുന്നത് നാം ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങളാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ജീവിതത്തിന്റെ തിരക്കട്ട നിമിഷങ്ങളിൽ അസുലഭമായി ദൈവം തരുന്ന നിമിഷങ്ങളൊക്കെ ആ ദൈവമുമ്പാകെ കണക്ക് രേഖപ്പെടുത്തുന്ന നിമിഷങ്ങളായി ഈ ഭൂമിയിൽ ഉപയോഗപ്പെടുത്തുവാൻ ദൈവമേ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മ കഴിക്കുന്ന മത്തായിയുടെ ഓർമ്മ, അദ്ദേഹം മരണപ്പെട്ട ദിവസമല്ലെങ്കിലും ദൈവമുമ്പാകെ ലോകവുമ്പാകെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റുപറഞ്ഞ വലിയ സംഭവത്തെയാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അനുസ്മരിച്ചത്, പൊതു ഞായറാഴ്ചയായിട്ട്. ഇതുപോലുള്ള പിതാക്കന്മാര് ജീവിതത്തിൽ ഇട്ടുതന്ന ക്രിസ്തു ദർശനം, ക്രിസ്തു വിശ്വാസം, അത് തലമുറകളായി വിട്ടുപോകാത്ത അല്ലെ അണഞ്ഞു പോകാത്ത ദീപ്തം പോലെ കാത്തു സൂക്ഷിപ്പാൻ നമുക്കും നമ്മുടെ പിൻതലമുറകൾക്കും ഇടയായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം മനുഷ്യന്റെ അശ്രദ്ധ കൊണ്ട് ഉണ്ടായ അതിഭീകരമായ ദുരിതം ഇന്ന് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് രോഗത്തിന്റെ രൂപത്തിൽ മാത്രമൊന്നുമല്ല, ഇന്ന് മനുഷ്യരിൽ രൂപപ്പെട്ടു വരുന്ന വിദ്വേഷത്തിന്റെയും അതുപോലെ തന്നെ പരസ്പര വൈരാഗ്യത്തിന്റെയും തിന്മയുടെയും ഒക്കെ പ്രതിഫലനങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും സാധാരണ മനുഷ്യരും അനുഭവിക്കുക. ഇന്ന് എന്തുമാത്രം വൈരാഗ്യങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത്. ഞാൻ ഓർക്കുക, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടില് ഒരു വാർത്ത കണ്ട് തികച്ചു ഞെട്ടിപ്പോയി. കാരണം രണ്ട് ചെറിയ കുട്ടികള്, 10, 15, 17 വയസ്സുള്ള കുട്ടികൾ ചേർന്ന് മൂന്നാമത് അവന്റെ ഒന്നിച്ച് കളിച്ച മൂന്നാമതൊരു ഒരു കൂട്ടുകാരനെ ചെറിയ എന്തോ തർക്കത്തിന്റെ പേരിൽ, അതിന്റെ വിശദാംശങ്ങളൊക്കെ അറിഞ്ഞു വരുന്നേയുള്ളൂ, ചെറിയ തർക്കത്തിന്റെ പേരില് വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി അവര് മണ്ണിൽ മറവ് ചെയ്ത ഒരു ദയനീയ സംഭവം കഴിഞ്ഞ ദിവസം കാണാനിടയായി. നമ്മൾ നിഷ്കളങ്കരെന്ന് വിളിക്കുന്ന കൊച്ചു പിള്ളേരിൽ പോലും ഇത്ര ക്രൂരമായ ഭാവങ്ങളും ഭാവം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ്, വരാൻ പോകുന്ന തലമുറകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഒരുപക്ഷെ വളരെ ആശങ്കപ്പെടേണ്ട ഒരു ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ ബലപ്പെടുവാനും നമ്മുടെ ഭവനങ്ങൾ കുടുംബമായി വ്യക്തികളായി ദൈവത്തിൽ ശരണപ്പെടും തോറും, ദൈവത്തിൽ അഭയം അർപ്പിക്കും തോറും നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ ദർശനം ഉണ്ടാകും. സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും പരസ്പരം ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള നൽവരങ്ങളെ, കൃപകളെ ഉയരങ്ങളിൽ ലഭിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ലഭ്യമായ സമയം പക്കത്തിന് ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചനം നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛന. ഒരുപക്ഷെ ഈ ദിനങ്ങളിലെല്ലാം നിരന്തരം അച്ഛന്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളെ ഇതിൽ ഇപ്പോഴും ഞാൻ വിളിക്കാത്തത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, അച്ഛന്റെ ശബ്ദം വീണ്ടും കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ, ശബ്ദം എന്ന് പറഞ്ഞ ശബ്ദത്തിന്റെ മനോഹാരിതയല്ല, അച്ഛന്റെ ചിന്തകളെ വാക്കുകളെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ആ ചിന്തകളെ പകർന്നു തരാനുള്ള മനസ്സും അച്ഛന് ഉള്ളതുകൊണ്ട്, ഈ രണ്ട് കാരണം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും അച്ഛനെ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു, അതുകൊണ്ട് എല്ലാ ദിവസവും തലേദിവസം പറയാം അച്ഛൻ നാളെ എന്തൊരു പറഞ്ഞേക്കണേ, ഒരു വഴിയുമില്ല, സന്തോഷത്തോടുകൂടി അച്ഛൻ സമ്മതിക്കും. കാരണം അതിന് തക്കവണ്ണം മത്സരങ്ങളെ അച്ഛന് കൊടുത്തിട്ടുണ്ട്, അത് സംവേദിക്കാനുള്ള മനസ്സും അച്ഛന് കൊടുത്തിട്ടുണ്ട്. തികച്ചും പ്രതിഫലമില്ലാത്ത ഒരു ശുശ്രൂഷ, ദൈവത്തിൽ നിന്ന് മാത്രം പ്രതിഫലം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അച്ഛന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഞങ്ങൾ എല്ലാവരും പേരിലും പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പരിചിതമുള്ള സുവിശേഷ ഗീതങ്ങളിലെ 285-ാമത്തെ ഗീതം നമുക്ക് ആലപിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. അതോടെ ഒരു ഒരു സങ്കടം കൂടെ ഈ സമയത്ത് അറിയിക്കാനുള്ളതാണ്, ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി, ക്ഷമിക്കുക. ഈ ഭദ്രാസനത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന, പ്രത്യേകിച്ച് പല ചുമതലകളിലും വളരെ ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്ത് നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ എപ്പോഴും നിലനിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട PC ജോർജ് അച്ഛന്റെ പിതാവ് അദ്ദേഹത്തിന് ഏതാണ്ട് 82 വയസ്സാണ്. പി സി ചാക്കോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി എന്നുള്ള വിവരം ഒരുപക്ഷെ പലർക്കൊക്കെ അറിഞ്ഞു കാണാം. പി സി ജോർജിനെ അറിയാത്ത ആരും ഈ ഭദ്രാസിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് സുവിശേഷ മേഖലകളിലും ക്ലാസ് എടുക്കുവാനും ഒക്കെ ഇപ്പോഴും അച്ഛൻ എം എം ബി എസിന്റെ ഭദ്രാസന വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. നേരത്തെ ഭദ്രാസന വൈദികരുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അങ്ങനെ ഭദ്രാസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളിലൊക്കെ അച്ഛൻ ചുമതലയെടുക്കുകയും ഏറ്റ ചുമതലകളൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ നയിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന അച്ഛനാണ്. ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് ലഭ്യമായ നല്ല നന്മകളുടെ അംശങ്ങളാണ് അച്ഛനിൽ കൂടി ഈ ഭദ്രാസനത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ തലങ്ങളിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ നമുക്കെല്ലാം അറിയാം. നമ്മളൊക്കെ വളരെ സ്നേഹിക്കുന്ന അച്ഛനാണ്. പ്രത്യേകിച്ച് സുബോധ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അച്ഛനാണ്. കാരണം ഏത് സമയത്ത് അച്ഛന്റെ മോഹൻ ജോസഫിന്റെ കാര്യം പറഞ്ഞതുപോലെ അച്ഛന്റെ പ്രസംഗം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഇപ്പോഴച്ഛൻ കുറച്ചാൾ ഒരുപാട് തിരക്കിലായതുകൊണ്ട് പലപ്പോഴും അച്ഛനെ കിട്ടാതെ പോകുന്നതെങ്കിലും അവസരമുള്ളപ്പോഴൊക്കെ അച്ഛൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അച്ഛന്റെ പിതാവിന്റെ ദൈവസന്നിധിയിലോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ 285 ഗീതം യഹോവ ഇതേ ദാതാവാം ദൈവം എന്ന സുപരിചിതമായ ഗീതം ഉയരങ്ങളിൽ നിന്ന് ദൈവം സൗഖ്യം നൽകത്തക്കവണ്ണം സൗഖ്യദായകമായ സൗഖ്യദാതാവായ ദൈവസന്നിധിയിൽ സൗഖ്യത്തിന് വേണ്ടി കണ്ണുനീരോട് അപേക്ഷിച്ചുകൊണ്ട് ഈ പാട്ട് ദൈവഭാഗം സമർപ്പിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തെ ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്, യഹോവ രാഫ സൗഖ്യദായകൻ തന്നാടി പിണരാൽ സൗഖ്യം, യഹോവ ശമ്മാ കൂടെ ഇരിക്കും നൽകുമൻ ആവശ്യങ്ങൾ, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി എനിക്ക്. യഹോവയെല്ലോകിം സ്രഷ്ടാവാം ദൈവം നിൻ വചനത്താലുളവായല്ല, യഹോവയെലിയോ അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല, യഹോവ ശാലോമൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി എനിക്ക്. യഹോവ ഈരേ ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്, യഹോവ രാഫ സൗഖ്യദായകൻ തന്നാടി പിണരാൽ സൗഖ്യം, യഹോവ ശമ്മാ കൂടെ ഇരിക്കും നൽകുമൻ ആവശ്യങ്ങൾ, നീ മാത്രം മതി എനിക്ക്
പ്രിയക ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സത്യമായി ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠ കർത്താവിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആ സമാധാനവും ശാന്തിയും എന്നും നമ്മോടുകൂടെ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പി സി ജോർജ് എസിന്റെ പിതാവിന്റെ വേർപാട് ആത്മാവിന്റെ ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, സമാധാനവും പ്രത്യാശയും ധൈര്യവും ദൈവത്തിൽ നിന്ന് കണ്ടെത്തുവാൻ ദൈവകൃപ കൊടുക്കട്ടെ എന്നും ഇത്തരണത്തില് പ്രാർത്ഥിക്കുക. ദൈവവചന ശുശ്രൂഷയുടെ ഒരവസരം കൂടി നമുക്ക് വീണ് കിട്ടുന്നു ഈ മനുഷ്യായുസിൽ. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു മാസം ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദൈവവചന മുന്നേറ്റമാണ് ഞാനും നിങ്ങളും കാണുക. മുഖാമുഖം ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുവാനും കേൾക്കുവാനും സാധിക്കുന്നില്ലെങ്കിലും ആധുനിക സംവിധാനങ്ങളിലൂടെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ അനേക കോടി ആളുകൾ ആശ്വാസവും അഭയവും കണ്ടെത്തി എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ദൈവവചനം ഇത്രമാത്രം ലോകത്തിൽ അരങ്ങ് തകർത്തിട്ടുള്ള നാളുകൾ വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പള്ളിയില് ദൈവവചന ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ അതേ ശുശ്രൂഷ ലൈവ് സ്ട്രീമിങ്ങിൽ വന്നപ്പോൾ ഭവനത്തിൽ ഇരുന്ന് കണ്ടവരുടെ എണ്ണം എത്രയോ മടങ്ങാണ്. അതുപോലെ എല്ലാ സഭകളിലും ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നു. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രതികൂലതയുടെ മധ്യത്തിൽ ദൈവവചനം മഴയ്ക്ക് വേണ്ടി വേഴാമ്പൽ സാക്ഷിക്കുന്നത് പോലെ ദൈവവചന ശുശ്രൂഷയെ തേടുന്ന ഒരു പുതിയ മാനസികാവസ്ഥയിലേക്ക് കൂടുതൽ ആളുകളെ ദൈവം ഉയർത്തി എന്നുള്ളതോർത്ത് ഇന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾ എല്ലാവരും ദൈവവചന ധ്യാനത്തിനും ആലോചനകൾക്കുമായി ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഇന്നത്തെ ധ്യാനത്തിനായി ആഗ്രഹിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലമോന് എഴുതിയ ലേഖനം 20-ാമത്തെ വാക്യമാണ്. ഫിലമോന് എഴുതുന്ന ലേഖനം 20-ാമത്തെ വാക്യം. ആദ്യ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കാം. അതേ സഹോദര, കർത്താവിൽ എനിക്ക് നിന്നെ കൊണ്ട് ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കാം. നിങ്ങൾക്കറിയാം ഫിലമോൻ എഴുതിയ ലേഖനം 20-ാം വാക്യം എന്ന് പറയാം, കാരണം ഒരു അധ്യായം മാത്രമേ ഉള്ളൂ ആ ലേഖനത്തിന്. വളരെ ചെറിയ ഒരു ലേഖനം. ഈ ലേഖനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയ ലേഖനം പോലെ, കൊലോസി ലേഖനം പോലെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ഒരു വ്യക്തിപരമായ കത്താണ് ഫിലമോന് എഴുതുന്നത്, എഴുതിയ ലേഖനം. ഇതിൽ പ്രമേയം കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസ് മാനസാന്തരപ്പെടുത്തി ക്രിസ്തുവിൽ ജനിപ്പിച്ച ഒരു തടവുകാരൻ അവന്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ, അവന്റെ ജീവിതം യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. അവൻ ഫിലമോൻ എന്ന ആളിന്റെ അടിമയായിരുന്നു. അവിടെ നിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടതാണ്. അവൻ കാരാഗ്രഹത്തിൽ വന്നു. കാരാഗ്രഹത്തിൽ വെച്ച് അവനെ പൗലോസ് മാനസാന്തരപ്പെടുത്തുന്നു. തിരിച്ചു വീണ്ടും ഉടമയായ ഫിലമോന്റെ അടുത്തേക്ക് അവനെ അയക്കുമ്പോൾ ഫിലമോനുമായിട്ട് പൗലോസിനുള്ള ആത്മബന്ധം വെച്ചുകൊണ്ട് അവനെ സ്വീകരിക്കുവാൻ പൗലോസ് ലേഖ ആവശ്യപ്പെടുന്ന ഒരു ലേഖനമാണ്. ഇതാണ് അതിന്റെ പ്രമേയം. എനിക്ക് ഒരു അപേക്ഷയുള്ളത്, സൗകര്യം കിട്ടുമ്പോൾ ഈ ലേഖനം അധികം താമസിക്കുക, ഇപ്പൊ കേൾക്കുന്ന വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ, ഒന്നല്ല അടുപ്പിച്ച് നിങ്ങളൊന്ന് തുടർച്ചയായിട്ട് വായിച്ചാൽ, ചെറിയ ലേഖനമാണല്ലോ, അതിന്റെ ഓരോ ആശയങ്ങളും ഇതിനപ്പുറം, ഞാൻ പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പൗലോസ് പറയുന്നത്, സഹോദരൻ എനിക്ക് നിന്നെ കൊണ്ട് ക്രിസ്തുവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ഒരു യാചകന്റെ റോളാണ്, ഒരു അപേക്ഷകനെ പോലെ പൗലോസ് ഫിലമോന്റെ അടുക്കൽ നിൽക്കുകയാണ്. പൗലോസ് ഫിലമോനെ സംബന്ധിച്ച് പൗലോസ് ആത്മീയ പിതാവാണ്. പൗലോസിന്റെ സഭയിൽ ഫിലമോൻ അംഗമാണ്. ഫിലമോനോട് എന്തോ ആജ്ഞാപിക്കുവാൻ പൗലോസിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. എന്നാൽ ഇതൊരു അപേക്ഷ എന്നുള്ള നിലയിലാണ് ഫിലമോനോട് പൗലോസ് യാചിക്കുന്നത്. എനിക്ക് നിന്നെ കൊണ്ട് ഒരു അനുഭവം വേണം, കർത്താവിൽ എന്റെ ഹൃദയം തണുപ്പിക്കാം. പൗലോസ് അപ്പോസ്തലന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചൂടാകുന്ന ഒരു മനസ്സാണ്, ചൂടാകുന്ന ഒരു ഹൃദയമാണ് പൗലോസ് അപ്പോസ്തലന്റേത്. ചൂടാകുക എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന് ചൂടാകുന്നതും ഉണ്ടാകാം, എന്നാൽ സുവിശേഷത്തിന്റെ തീക്ഷ്ണത പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും വാദഗതികൾ ശക്തമായിട്ട് ഉയർത്തുന്നതിനൊക്കെ ഇടയായിട്ടുണ്ട്. ഞാൻ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 17:16 പൗലോസിന്റെ ഹൃദയം ചൂടുപിടിക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. അതായത് ഏദൻസില് പൗലോസ് ചെല്ലുമ്പോ ഏദൻസില് ചുറ്റി നടന്ന ഏദൻസിലെ സാഹചര്യങ്ങളൊക്കെ പൗലോസ് കണ്ടിട്ട് നഗരത്തിൽ മുഴുവൻ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് പൗലോസിന്റെ ഹൃദയം ചൂടുപിടിക്കുന്നുണ്ട്. അപ്പോ പൗലോസിന്റെ ഹൃദയത്തിന്റെ കത്തൽ, മനസ്സിന്റെ വിങ്ങൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ക്രിസ്തുവിൽ നിന്നകന്നുള്ള ആരാധന, സത്യദൈവത്തെ അറിയാത്ത ആരാധന, ക്രിസ്തുവിൽ നിന്ന് മാറിയുള്ള യാത്ര. ഇപ്പോൾ ഇവന്റെ കാര്യത്തിൽ കടവിലായിരിക്കുമ്പോൾ ജനിപ്പിച്ച ആളിന്റെ ഭാവി എന്താകും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തുള്ള വിങ്ങൽ നമുക്കൊക്കെ പലപ്പോഴും തോന്നാത്ത, ഞാൻ എന്നെ കുറ്റപ്പെടുത്തി അങ്ങ് പറയാണ്, നമുക്ക് തോന്നാത്ത ഒരു വിങ്ങലാണ്. നമ്മുടെ വിങ്ങല് മുഴുവൻ ഈ ലോകം, നമ്മളെ ബാധിക്കുന്ന വിഷയം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട. എന്നാൽ പൗലോസ് എപ്പോഴും ക്രിസ്തുവിനു വേണ്ടിയും മനുഷ്യരെ ഓർത്ത് അവർ ദൈവബന്ധത്തിലേക്ക് വരുന്നില്ല, അവരുടെ ജീവിതം സുരക്ഷിതമാകുന്നില്ല എന്നോർത്ത് കരയുന്ന ഒരു പൗലോസിന്റെ മാനസികാവസ്ഥ നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ് പൗലോസ് അപ്പോസ്തലൻ. ചിലപ്പോഴെങ്കിലും വേദപണ്ഡിതന്മാർ അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന പേര് സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന അങ്ങനെ വിളിക്കാൻ ഒക്കില്ല. എന്നാൽ ക്രിസ്തു എന്താണോ ലക്ഷ്യമിട്ടത് അത് യഥാർത്ഥ തലത്തിൽ, അർത്ഥതലത്തിൽ എത്തിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലേഖന ഭാഗത്ത് നിന്ന് വളരെ ചുരുങ്ങിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുക, ദൈവത്തിൽ ശരണപ്പെടുക. പൗലോസ് കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസ് കാരാഗ്രഹത്തിലായിരിക്കുന്ന ഒനേസിമോസ് എന്ന് പറയുന്ന തടവുകാരനുമായിട്ട് സമ്പർക്കത്തിലാവുകയാണ്. നമുക്ക് ഊഹിക്കാം കാരാഗ്രഹത്തിൽ കിടക്കുന്ന രണ്ടു പേർ ഒരുമിച്ച് വന്നാലത്തെ അവസ്ഥ. പക്ഷെ അവിടെ പൗലോസ് ഒനേസിമോസിനോട് സുവിശേഷം പറയുകയാണ്. അപ്പൊ ഏത് സാഹചര്യത്തെയും സുവിശേഷം പറയുന്നതിനുള്ള മേഖലയാക്കി പൗലോസ് മാറ്റി. കാരാഗ്രഹത്തിലേക്കുള്ള യാത്ര സ്വസ്ഥമായ സന്തോഷകരമായ യാത്രയൊന്നുമല്ല, വളരെ വേദനകൾ നിറഞ്ഞ, ദുരിതങ്ങൾ നിറഞ്ഞ യാത്രയാണ്. പൗലോസും ഒനേസിമോസും ഒരുപോലെ കാരാഗ്രഹത്തിൽ, നമ്മൾ ഇന്ന് പറയുന്ന എല്ലാവരും ഒരുപോലെ COVID-19 എന്ന് പറയുന്ന പ്രതിഭാസത്തിന് മുമ്പിൽ തകർന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്നത് പോലെ പൗലോസും ഒനേസിമോസും ഒരേ മാനസികാവസ്ഥയിലാണ്, കാരാഗ്രഹത്തിന്റെ വേദന. പക്ഷെ ഇതിനകത്ത് ഒരു വ്യത്യാസമുള്ളത്, പൗലോസ് കുറ്റവാളിയായിട്ടല്ല, ലോകപ്രകാരം കുറ്റവാളിയായിട്ടല്ല, ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ടാണ് കാരാഗ്രഹത്തിൽ വന്നത്. എന്നാ ഒനേസിമോസ് വരുന്നത് ഒരു തടവുകാരനായിട്ടാണ്, ഒരു കുറ്റവാളിയായിട്ടാണ്. അപ്പോ രണ്ടുപേരെ കാരാഗ്രഹത്തിലാണെങ്കിലും പൗലോസ് ഒനേസിമോസിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഒരു സാക്ഷി ജീവിതം. അതുകൊണ്ടാണല്ലോ പൗലോസിന് ഒനേസിമോസിനോട് സുവിശേഷം പറയാൻ ഒക്കുന്നത്. പൗലോസ് ഒരു തെമ്മാടിയായ, ഒരു കള്ളരായ, കൊള്ളക്കാരനായിട്ട് വരികയും ആ സമീപനം ജയിലി പുലർത്തുകയും ചെയ്ത അല്ല വേണ്ട. പൗലോസ് ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി കാരാഗ്രഹത്തിൽ വന്നാലും കാരാഗ്രഹത്തിലാക്കപ്പെട്ടതിന്റെ നിരാശ, ദുഃഖം, തന്നെ ഉപദ്രവിച്ച ആളുകളോടുള്ള പക, കാരാഗ്രഹത്തിലാക്കിയ ആളുകളോടുള്ള ക്രോധം, ഇതൊക്കെയാണ് പൗലോസിൽ പ്രതിഫലിക്കുന്നതെങ്കിൽ പൗലോസിന് ഒരിക്കലും കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ ഈ മനുഷ്യനോട് സുവിശേഷം പറയുവാനായിട്ട് സാധ്യമാകില്ല. അപ്പോ ഒരേ വേദിയാണ്, വേദനകൾ നിറഞ്ഞ, സങ്കടങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ വേദിയാണ്. രണ്ടുപേരും ഒരേ അവസ്ഥയിലാണ്. എന്നിട്ടും തന്റെ അവസ്ഥ മറ്റുള്ളവന്റെ ആശ്വാസത്തിനും സൗഖ്യത്തിനും അതിലുപരി അവന്റെ ക്രിസ്തുവിലേക്കുള്ള യാത്രയ്ക്കും മുഖാന്തരമായിട്ട് അപ്പോസ്തലൻ മാറ്റുന്നു. ഇത് പറയുമ്പോ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന തിരുവചനത്തിലെ ഒരു ഭാഗം ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായമാണ്. അവിടെ പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് അവന്റെ കാരാഗ്രഹത്തിൽ, അകമ്പടി നായകനായ പോത്തിഫറിന്റെ കാരാഗ്രഹത്തിലാണ്, വീട്ടു തടങ്കലിൽ എന്ന് നമുക്ക് പറയാം, യോസേഫിനെ ഇടുന്നത് ആ കാരാഗ്രഹത്തിലാണ്. അധികം താമസിക്കാതെ ഫറവോന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ടാളുകൾ, ഒന്ന് ഫറവോന്റെ പാനപാത്രവാഹകൻ, മറ്റൊരാൾ ഫറവോന്റെ അപ്പക്കാരൻ, രണ്ടുപേരും ആ കാരാഗ്രഹത്തിൽ വന്നു. രണ്ടുപേരും കുറ്റവാളികളായിട്ട് കാരാഗ്രഹത്തിൽ വരുന്നു. എന്നാൽ യോസേഫ് കുറ്റകൃത്യം ചെയ്യാത്തതിന്റെ പേരിൽ, ആരോപിക്കപ്പെട്ട കുറ്റത്തിന്റെ പേരിൽ അവൻ കാരാഗ്രഹത്തിലേക്ക് വരികയാണ്. സ്വാഭാവികമായി നമുക്ക് തോന്നാം, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് ഗതി വന്നല്ലോ, ഞാൻ സത്യസന്ധനായിട്ട് എനിക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നല്ലോ, ഞാൻ കുറ്റം ചെയ്യുമായിരുന്നെങ്കിൽ എനിക്കിത് ഈ അവസ്ഥ അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു, കുറെ കൂടെ പ്രൊമോഷൻ, കുറെ കൂടെ ഉന്നത സ്ഥാനത്തേക്ക് എനിക്ക് ഉയരാമായിരുന്നു. ഇതൊക്കെയാണ് യോസേഫിനെ ഭരിക്കാൻ സാധ്യതയുള്ള മാനസികാവസ്ഥ നമ്മളുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ. എന്നാൽ ആ കാരാഗ്രഹത്തിൽ യോസേഫും അപ്പക്കാരനും പാനപാത്രവാഹനും ഒരുമിച്ച് വസിക്കുക. ആ 40-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ദിവസം ഇവരുടെ മുഖം വിഷാദിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. യോസേഫ് കാരണം തിരക്കി, എന്താണ് നിങ്ങളുടെ മുഖം വിഷാദിച്ചിരിക്കുന്നത്? വാസ്തവത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന, കുറ്റം ചെയ്യാത്ത കാരാഗ്രഹത്തിൽ വന്നിരിക്കുന്ന ഒരാള്, കുറ്റവാളിയായി കടന്നു വന്നിരിക്കുന്ന ആളുകൾ അവരുടെ മുഖം വ്യസനിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവരോട് കാരണം അന്വേഷിക്കുന്ന ഒരു മാനസികാവസ്ഥ. നോക്കിക്കെ, രണ്ടുപേരും നിൽക്കുന്നത് രണ്ട് തട്ടിലാണ്. കുറ്റം ചെയ്തിട്ട് വന്നവന്റെ അവസ്ഥയും, കുറ്റം ചെയ്തിട്ട് വന്നവൻ താരതമ്യേന കാരാഗ്രഹത്തിൽ സന്തോഷിക്കുക, ചെയ്ത കുറ്റത്തിനാണ് അനുഭവിക്കുന്നത് എന്നുള്ള ചിന്തയാണ് അവനെ ഭരിക്കേണ്ടത്. കുറ്റകൃത്യം ചെയ്യാതെ വന്നവൻ നിരാശപ്പെടുകയാണ് വേണ്ടത്, ഞാൻ നീതിമാനായിട്ടും എനിക്ക് ഗതി വന്നില്ല. എന്നാൽ അവിടെ യോസേഫിന്റെ മനസ്സും ഈ അപ്പക്കാരന്റെയും പാരപാത്രവാഹകന്റെയും മാനസികാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ സങ്കടം അറിയുന്ന, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ ഒപ്പുമോ എന്ന് അന്വേഷിക്കുന്ന യോസേഫിന്റെ മനോഭാവം, അവര് ഒരു സ്വപ്നം കണ്ടതാണ്, സ്വപ്നത്തിന്റെ അർത്ഥം അറിയാതെ അവർ വിഷമിച്ചിരിക്കുകയാണ്. ആ വിഷയം യോസേഫിനോട് പറയുന്നു, യോസേഫ് അത് തുറന്നു പറയുന്നു, അതിന്റെ അർത്ഥം വിവരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അപ്പക്കാരനോട് പറഞ്ഞു, നിന്നെ ഫറവൻ തൂക്കിക്കൊല്ലും, പാനപാത്രവാഹകനോട് പറഞ്ഞു, നിന്നെ ഫറവൻ തിരിച്ചെടുക്കും, അപ്പൊ എന്റെ കാര്യം കൂടെ ഫറവനോടൊന്ന് പറയണം എന്നൊക്കെ പറയുന്ന ഒരു പശ്ചാത്തലം. ഞാൻ അതിലേക്ക് വിശദീകരണം പോകുന്നില്ല. പക്ഷെ അവരനുഭവിക്കുന്ന കാരാഗ്രഹത്തിൽ അവരനുഭവിക്കുന്ന വേദനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പ്രാധാന്യം, ഞാൻ വേദനയിലാണ്, ഞാൻ കടവിലാണ്, ഞാൻ സങ്കടത്തിലാണ്, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതിന്റെ, പൗലൂസിനെ പോലെ തന്നെ ഞാൻ ഇവരെ ഇങ്ങനെ രണ്ടുപേരുടെയും കാരാഗ്രഹാനുഭവത്തെ പലപ്പോഴും താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു സാമ്യമാണ്. അതുപോലെ ഞാൻ മാനസികമായി തകർന്നു നിൽക്കേണ്ടതാണ്, എന്നാൽ എന്റെ കൂടെയുള്ള ആളുകളുടെ അതേ വേദനയിലും പ്രയാസത്തിലും ആയിരിക്കുന്ന ആളുകളുടെ ദുരിതങ്ങൾക്ക് തന്റേതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നമുക്ക് ഇതിന് മൂന്നിന് ചേർത്ത് വെക്കാൻ പറ്റുന്ന സഹോദരങ്ങളെ, നമുക്ക് തിരിച്ചു വരാം. പൗലോസ് അപ്പോസ്തലൻ കാര്യാഗ്രഹത്തിൽ കിടക്കുമ്പോ കാര്യാഗ്രഹത്തെ സുവിശേഷത്തിന്റെ വേദിയാക്കി മാറ്റി. അതായത് തന്റെ കൂടെ ദുരിതം അനുഭവിക്കുന്ന ഒരാളിന് എങ്ങനെ ആശ്വാസവും സമാധാനവും കൊടുക്കാം എന്നുള്ളതാണ് പൗലോസിനെ ഭരിക്കുന്ന ചിന്ത. നമുക്കൊക്കെ സാധിക്കേണ്ട ഒരു വിഷയം, ഇന്ന് നമ്മളെല്ലാവരും ഒരു ദുരിതത്തിന്റെ കയത്തിലാണ്. ലോകം ഒരുമിച്ചൊരു വേദനയേറ്റെടുക്കുക, പരസ്പരം ധൈര്യപ്പെടുത്തുക, കൂടുതൽ ദുരിതപ്പെടുന്ന ആളുകളെ, വിഷമിക്കുന്ന ആളുകൾക്ക് ധൈര്യവും സമാധാനവും കൊടുക്കുവാൻ, ഈ പ്രതിസന്ധികളെ ഒരു സുവിശേഷ വേദിയാക്കി മാറ്റുവാൻ, സാക്ഷ്യത്തിന്റെ വേദിയാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരാളുണ്ട്, ക്യാൻസർ വന്ന ഒരു ആന്റി. ക്യാൻസർ വന്നു, പെട്ടെന്ന് ക്യാൻസർ രോഗത്തിലേക്ക് വരുമ്പോൾ അവരങ്ങ് തകർന്ന് തരിപ്പണമായി. അവർ സംസാരിക്കാൻ പോലും ഒക്കാതെ, ആരെയും കാണണ്ട, ഞാനൊന്ന് കാണാൻ ചോദിച്ചിട്ട് പോലും വേണ്ട, ഇപ്പൊ അതിന് പറ്റിയൊരു മാനസികാവസ്ഥയല്ല എന്ന് പറഞ്ഞ് അവർ ഒഴിവാകുകയായിരുന്നു. പക്ഷെ ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു, ഞാൻ പോയി പ്രാർത്ഥിച്ചു. അവരെ തിരുവനന്തപുരം RCC-യിലായിരുന്നു റേഡിയേഷൻ എടുക്കാനായിട്ട് പോയത്. ട്രീറ്റ്മെന്റിന് അവർ പോയി, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 2-3 പ്രാവശ്യത്തെ റേഡിയേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു എന്നറിഞ്ഞ് ഞാൻ ചെല്ലുമ്പോ ആ വളരെ പ്രസന്നവദനയായി അവരെ കാണുവാനിടയായി. ഞാൻ ചോദിച്ചു, എന്തോ അതിന്റെ ഒരു മാറ്റം. പക്ഷെ അസുഖം ഭേദമായതിലുള്ള മാറ്റമല്ല, മറിച്ച് അവിടെ റേഡിയേഷന് ക്യൂ നിൽക്കുന്ന 2 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ കണ്ടപ്പോ ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് 55-56 വയസ്സ് വരെ തന്നു, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുക. ഈ കുഞ്ഞു എന്റെ ജീവൻ എടുത്താലും, ഈ കുഞ്ഞിന് ഒരു ജീവൻ കൊടുത്താൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഇത്രയും കാലം ജീവിച്ചല്ലോ ആരോഗ്യത്തോടെ, യാതൊരു പ്രയാസവും ലോകത്തിൽ മനുഷ്യന് അനുഭവിക്കാവുന്ന ശരാശരി സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അനുഭവിച്ച ഞാൻ ജീവിക്കുമ്പോ ഈ കുഞ്ഞിനെ ഓർത്തപ്പോ എന്റെ രോഗം എനിക്ക് ഏതുമില്ലാതായി. നമ്മൾ ഒരേ ശിക്ഷാവിധിയിലാണ്, ഒരേ രോഗത്തിലാണ്, ഒരേ കഷ്ടതയിലാണ്. പക്ഷെ മറ്റൊരാളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് മരണം വന്നാലും എനിക്ക് ഈ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകിയില്ലെങ്കിലും ആ കുഞ്ഞിനെന്ത് സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മാനസികാവസ്ഥ, ഇതൊരു ദൈവകൃപയാണ്. അത് ഒരു ദൈവീകമായ മാനസികാവസ്ഥ. സ്വന്തം ലാഭം, സ്വാർത്ഥത, സ്വന്തം സുഖം, സന്തോഷം ഇതൊക്കെ മാത്രം ആലോചിക്കുന്ന ഒരു മനുഷ്യന് അത് മനസ്സിലാവുന്നതല്ല. പൗലോസ് അപ്പോസ്തലൻ തന്റെ കൂടെയുള്ള ഒനേസിമോസിനെ മാനസാന്തരപ്പെടുത്തി ക്രിസ്തുവിൽ കള്ളനും തെമ്മാടിയും മോഷ്ടാവും കൊള്ള നമുക്ക് ഏത് പര്യായം വേണമെങ്കിലും കൊടുക്കാം, അങ്ങനെ ആയിരിക്കുന്നവനെ ക്രിസ്തുവിലാക്കുവാൻ വേണ്ടി തന്റെ വേദിയെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമുക്ക് ഇതിനകത്ത് ധ്യാനിക്കാം. എന്റെ സമീപനം കൊണ്ട്, എന്റെ വാക്കുകൾ കൊണ്ട് ഒരാൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞ ഈ നാളുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന, ഞായറാഴ്ചകളിൽ കേൾക്കുന്ന തിരുവചന ഭാഗം എന്താ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഉദ്ധൃതനായ ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന നമ്മൾ സംസാരിക്കേണ്ടത് സമാധാനമാണ്. നമ്മുടെ അടുത്ത് വരുന്ന ഓരോരുത്തർക്കും കൈമാറേണ്ടത് സമാധാനമാണ്. മുറിപ്പെടുത്തുന്ന വാക്കുകളല്ല, വേദനിപ്പിക്കുന്ന വാക്കുകളല്ല, ആശങ്കാകുലരാക്കുന്ന വാക്കുകൾ. ഈവൻ നമ്മൾ ഷെയർ ചെയ്യുന്ന ഓരോ വാർത്തകളും നമ്മൾ ഉറപ്പാക്കണം. നമ്മൾ അവരോട് പറയുമ്പോ ആ വാക്ക് അവർക്കൊരല്പം ആശ്വാസം നൽകുന്നു, ഭീതിപ്പെടുത്തുന്ന. നമ്മള് ചിലപ്പോഴൊക്കെ നാട്ടിൽ ഇങ്ങനെ തമാശ രൂപത്തിൽ പറയാറുണ്ട്, ഒരു സമാധാനത്തിന് വേണ്ടിയാണ്, ഒരല്പം എൻജോയ് ചെയ്യാൻ വേണ്ടിയാ സിനിമ കാണാൻ പോയി. സിനിമ കണ്ടു കഴിഞ്ഞ് പതിനകത്ത് മുഴുവൻ കരച്ചിലാണ്, അങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. ഇതിലും ഭേദം പോകാതിരിക്കുക. ഞാൻ പറഞ്ഞത് സിനിമ പോലും നമുക്ക് എൻജോയ്മെന്റ് ആകുന്നില്ലെങ്കിൽ പിന്നെ കണ്ടിട്ട് എന്താ കാര്യം? നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ സമീപനങ്ങളും കൂടെയുള്ളവരുടെ മുറി ഉണർത്തുന്നതാകണം, ആശ്വാസം നൽകുന്നതാകണം എന്നുള്ളത് ഇത്തരണത്തിൽ പ്രത്യേകം നാം ഓർക്കേണ്ടതാണ്. ഇവിടെ പൗലോസ്ലീഹായി കാണുന്ന ഒരു പ്രത്യേകത, ഈ മനുഷ്യനുമായി അവൻ പൂർണമായും താതാത്മ്യപ്പെടുക. കാരണം താതാത്മ്യപ്പെടും, ഞാൻ ഒന്നാമത് പറഞ്ഞത് അവനെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവന്നു. ഒരേ ശിക്ഷാവിധിയിലായിരിക്കുമ്പോ ആ വേദിയെ സുവിശേഷത്തിന്റെ വേദിയാക്കി മാറ്റുന്നു. ഒരേ വേദനയിലായിരിക്കുമ്പോൾ ആ വേദനയെ ക്രിസ്തു സാക്ഷ്യത്തിന്റെ വേദിയാക്കി പൗലോസ് അപ്പോസ്തലൻ. രണ്ടാമത് കാണുന്നത് ഇവനുമായി പൂർണമായും പൗലോസ് താതാത്മ്യപ്പെടുകയാണ്. അവന്റെ അവനെ മാനസാന്തരപ്പെടുത്തി ക്രിസ്തുവിലാക്കി അവനെ ഇനി പറഞ്ഞു വിട്ടാ മതി, അവൻ എങ്ങോട്ടെന്നാ പോട്ടെ. പക്ഷേ പൗലോസ് അവനെ അയക്കുന്നത് തന്റെ അവന്റെ തന്നെ ഉടമയായിരിക്കുന്ന ഫിലമോന്റെ അടുത്തേക്ക്. ഞാനിങ്ങനെ ചിന്തിച്ചു, പൗലോസ് അപ്പോസ്തലനെ നമ്മൾ കാണുന്ന വിപ്ലവകാരിയായിട്ടാണ്, ക്രിസ്തുവിന്റെ ഒരു വലിയ ശക്തനായ ഭടനായിട്ടാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് ഈ അടിമ ഉടമ വ്യവസ്ഥിതി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ അടിമയെ വീണ്ടും ഉടമയുടെ അടുത്തേക്ക് അയക്കുന്ന ഒരു പാരതന്ത്ര്യമല്ലേ? അവന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലല്ലോ, അവന് ഒരു സ്വതന്ത്രമായി വിഹരിക്കുവാനുള്ള ഒരു സാഹചര്യം പൗലോസ് അനുവദിക്കുന്നില്ല. വീണ്ടും ഉടമയായ ഫിലമോന്റെ അടിമത്വത്തിലേക്ക് തന്നെ ഇവനെ പറഞ്ഞയക്കുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ക്രിസ്തുവിന് വേണ്ടി ശക്തനായ വിപ്ലവകാരിയായിട്ട് നിലകൊണ്ടു എങ്കിലും ഒരിക്കലും അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിക്കെതിരായി പൗലോസ് സംസാരിക്കുന്നില്ല. സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കിയാലും സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, മൂടുപടപെടട്ടെ, വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് ചോദിച്ച് പഠിക്കട്ടെ എന്നൊക്കെ പറയുമ്പോ അന്ന് സമൂഹത്തിൽ നിലനിന്ന് സാമൂഹിക വ്യവസ്ഥിതിയോട് ചേർന്നാണ് പൗലോസ് പോവുക. ഇവിടെ അടിമത്വത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്, സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെ പൗലോസ് ഒരു ശബ്ദം ഉയർത്തുന്നില്ല. എന്താണ് അതിന്റെ കാരണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്, ഈ സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെ സംസാരിക്കുമ്പോ സുവിശേഷത്തിന്റെ പത്ത, ദി എസൻസ് ഓഫ് ദി ഗോസ്പൽ, അത് നഷ്ടപ്പെടുവാനായിട്ടുണ്ടാകും. കാരണം ഒരു സാമൂഹിക പ്രവർത്തകനായി, സാമൂഹിക വിപ്ലവകാരിയായി, അതാത് കാലത്തിന്റെ അതിക്രമങ്ങളെ, അനീതിയെ കച്ചുടയ്ക്കുന്ന അല്ലെങ്കിൽ ഉടച്ചു വാർക്കുന്നവനായിട്ട് മാറുമ്പോ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അതിന്റെ നൈർമല്യത്തോടുകൂടെ സംസാരിക്കുവാനായിട്ട് കഴിയാതെ. പൗലോസ് പ്രസംഗിക്കുന്ന ഒരു സുവിശേഷം എന്താ? ദാവീദിന്റെ പുത്രനായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഓർത്തുകൊള്ളു, ക്രിസ്തുവിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പ്രസംഗിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോ അതിനിടയ്ക്ക് സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾക്ക്, അനീതികൾക്കെതിരെ സംസാരിച്ചാൽ അത് ശരിയാണെന്നുള്ള അർത്ഥത്തിലല്ല, അതിനെതിരെ സംസാരിച്ചാൽ ക്രിസ്തുവിന്റെ സുവിശേഷം മങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ട് പൗലോസ് അതിനെതിരെ തുനിയുന്നില്ല. അപ്പോ ഒനേസിമോസിനെ തിരിച്ച് ഉടമയായ ഫിലമോന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ പൗലോസ് സ്വീകരിക്കുന്ന മാർഗം എന്താ? നമ്മൾക്ക് കണ്ടുപഠിക്കേണ്ട വളരെ ബുദ്ധിയോടെ വളരെ ദൈവകൃപയിൽ തരണപ്പെട്ടുകൊണ്ട് പൗലോസ് സ്വീകരിക്കുന്ന സമീപനം നമ്മൾ കാണേണ്ടത്. അത് സാമൂഹിക വ്യവസ്ഥിതിയെ പൗലോസ് എതിർക്കുന്നില്ല, അടിമയെ ഉടമയുടെ അടുക്കല്. കാരണം ഈ അടിമയെ പുറത്തേക്ക് വിട്ടാൽ അവൻ എന്നും ഫിലമോന്റെ അടിമയാണ്. എവിടെ പോയാലും അവൻ പിടിക്കപ്പെടും, പിടിച്ചാൽ അവനെ തിരിച്ചു കൊണ്ടുവന്ന് ഉടമയുടെ അടുത്തേക്കാണ്. അതുകൊണ്ട് അവന് ആ ഉടമയിൽ നിന്നൊരു സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് അവനെ അവിടേക്ക് തന്നെ അയക്കുക എന്ന് പൗലോസ് പറയുന്ന ഒരു വാക്ക്, അവൻ എനിക്ക് സഹോദരനാകിയാൽ നിനക്കും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാണ്, ക്രിസ്തുവിൽ നിനക്ക് സഹോദരൻ എന്ന് പറഞ്ഞാണ് ഒനേസിമോസിനെ പൗലോസ് തിരിച്ച് ഫിലമോന്റെ അടുത്തേക്ക് അയക്കുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകൻ ഒനേസിമോസ് എന്ന് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തിയിട്ട് അവൻ അല്പകാലത്തേക്ക് നിന്നിൽ നിന്ന് മാറിയത് എന്നേക്കും അവനെ 12-15 വാക്യത്തിൽ അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവനിനി ദാസനല്ല, ദാസനുമീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃ സംബന്ധമായും എത്രയധികം എന്ന് പൗലോസ് ചോദിക്കുക. പ്രിയപ്പെട്ടവർ, എന്താണ് ഇവിടെ പൗലോസിന്റെ മതം? ജോലി സംബന്ധമായിട്ട് ഫിലമോൻ ഉടമയാണ്, ഒനേസിമോസ് അടിമയാണ്. എന്നാൽ ക്രിസ്തു സംബന്ധമായി ഫിലമോൻ ക്രിസ്തുവിലാണ്, ഒനേസിമോസും ക്രിസ്തുവിലാണ്. അപ്പോ ക്രിസ്തുവിലാകുന്ന അടിമയും ഉടമയും ക്രിസ്തുവിലുള്ള ബന്ധം സഹോദര ബന്ധമാണ്. എനിക്ക് ഫിലമോൻ, പൗലോസ് പറയാൻ എനിക്ക് നീ മകനാണ്, ഒനേസിമോസ് മകനാണ്. ക്രിസ്തുവിൽ ജനിപ്പിച്ച എന്റെ മകൻ ഒനേസിമോസിനെ നീ സഹോദരനായി സ്വീകരിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ക്രിസ്തു വിപ്ലവത്തിന്റെ പുതിയ മാനം ഞാൻ നിങ്ങൾ തേടുന്നത്. അതായത് ഈ ലോകത്തിൽ അടിമയുടമയുണ്ട്, ആ വ്യവസ്ഥിതി മാറ്റാൻ നമ്മെ കൊണ്ടൊക്കില്ല. ഈ ലോകത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ട്, ആ വ്യവസ്ഥിതി പൂർണ്ണമായിട്ടും മാറ്റാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല. ഈ ലോകത്തിൽ അറിവുള്ളവനും അറിവില്ലാത്തവനും ഉണ്ട്, അത് മാറ്റാൻ ഒക്കില്ല. ഈ ലോകത്തിൽ ഓരോ സ്ഥാനങ്ങളിൽ മാനേജറുണ്ട്, താഴെ ജോലി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഉന്നതരും താഴ്ന്നവരുമായ ഒരു വ്യവസ്ഥിതിയാണ് ഈ ലോകത്ത് നിൽക്കുന്നത്. അത് മാറ്റുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് ഈ അടിമയും ഉടമയും ഉന്നതനും താഴ്ന്നവനും ഉള്ളവനും ഇല്ലാത്തവനും ക്രിസ്തുവിൽ ഒന്നായി തീരുക, ക്രിസ്തുവിൽ സഹോദര ബന്ധം അനുഭവിക്കുക. നമ്മൾ പള്ളിയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, പള്ളിയിൽ ഒത്തിരി ഉന്നതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, താഴേക്കിടയിലുള്ളവർ. പള്ളിയിലേക്ക് വരുമ്പോ എല്ലാവരും ചൊല്ലുന്ന പ്രാർത്ഥന, എല്ലാവരും പറയുന്ന പ്രതിവാക്യം, എല്ലാവരും അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന, എല്ലാവരും സ്വീകരിക്കുന്ന വിശുദ്ധ, എല്ലാം ഒന്നാക്കി തീർക്കും ഒരപ്പന്റെ മക്കൾ എന്നുള്ള അവസ്ഥയിലേക്ക് വരിക. ഇത് പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ക്രിസ്തുവിനെ കാണാൻ വന്ന, ക്രിസ്തുവിന്റെ ജനനം കാണാൻ വന്ന രണ്ട് സമൂഹമാണ്. അതിലൊന്ന് ആട്ടിടയന്മാരാണ്, ഒന്നുമില്ലാത്തവരാണ്, ഗതികേടിന്റെ കയത്തിൽ നട്ടം തിരിയുന്നവരാണ്. അവർക്ക് വലിയ വിവരവും വിജ്ഞാനവും ഒന്നുമില്ല. പ്രായോഗികമായ മഞ്ഞും മഴയും വെയിലും കൊണ്ട് ആടിനെ തീറ്റുകയും ആ കൂട്ടത്തിൽ തങ്ങൾ ജീവിക്കുകയും ചെയ്യുന്ന ഒരാട് ജീവിതം, ഇതാണ് ആട്ടിടയന്മാരുടെ മുതൽക്കൂട്ട് എന്ന് പറയും. സത്യസന്ധരും നിഷ്കളങ്കരും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് പറയാം. ആടിനു വേണ്ടി ത്യാഗത്തോടെ കഷ്ടപ്പെടുന്നവരെന്നൊക്കെ വേണമെങ്കിൽ വിശേഷണങ്ങൾ കൂട്ടിച്ചേർക്കാം. ഇവരാണ് യേശുവിനെ കാണാൻ വന്ന ഒരു സമൂഹം. എന്നാൽ മറ്റൊരു സമൂഹം വിദ്വാൻമാരാണ് എന്ന് പറഞ്ഞ എല്ലാം ഉള്ളവരാണ്, വിദ്യ അറിയാവുന്ന അറിവുള്ളവരാണ്, കഴിവുള്ളവരാണ്, സാമ്പത്തിക സൗകര്യമുള്ളവരാണ്. അവർ കൊണ്ടുവരുന്ന കാഴ്ചകൾ പൊന്നും ഊരും കുന്തിരിക്കും ഒക്കെ നോക്കുമ്പോ അവര് എല്ലാ തരത്തിലും ഉന്നതരും ശ്രേഷ്ഠരും ഈ സമൂഹത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിലകൊള്ളുന്നവരും. അപ്പൊ നോക്കുക, ക്രിസ്തുവിന്റെ ജനനത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന രണ്ട് സമൂഹത്തിൽ ഒന്ന് എല്ലാം തികഞ്ഞവനും, ഒന്ന് ഒന്നുമില്ലാത്തവനും, പാപ്പൻ പാപ്പരത്വത്തിന്റെ പടുകുഴിയിലായിരിക്കുന്ന സമൂഹവും. ഇവിടെ ഞാൻ ഓർക്കുകയാണ്, വിദ്വാൻമാർക്ക് നക്ഷത്രം, കാരണം അവർക്ക് നക്ഷത്രം കണ്ടാൽ അറിയാം, അവരുടെ ജ്ഞാനം അവരുടെ വിദ്യ കൊണ്ട് അവർക്കറിയാം ഈ നക്ഷത്രം ഒരത്ഭുത ശിശുവിന്റെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. അവരത് കണ്ട് യാത്ര ചെയ്തു. എന്നാൽ ഈ ആട്ടിടയന്മാർക്ക് നക്ഷത്രം കണ്ടതൊന്നും അറിയില്ല. അവര് പറയും, നമ്മൾ സാധാരണ പറഞ്ഞു, ഓ ഇന്ന് നക്ഷത്രം ഉണ്ടല്ലോ എന്ന് പറയുന്നതിനപ്പുറം വലിയ വിവരമൊന്നും നക്ഷത്രത്തെ കുറിച്ച് അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് കിട്ടിയത് എങ്ങനെയാ, ഡയറക്റ്റ് മെസ്സേജാണ്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. രണ്ട് തുറയിലുള്ള ആളുകളാണ്, ഈ രണ്ടു പേർക്കും ലഭിക്കുന്ന മെസ്സേജ് ഒന്നാണ്. എന്താ, ക്രിസ്തു ജനിച്ചിരിക്കുന്നത്. പക്ഷെ അത് ലഭിക്കുന്നത് രണ്ട് നിലയിലാണ്. അവർ ദൈവസന്നിധിയിലേക്ക് വന്നു, യേശുവിനെ കാണാൻ വന്നു. വന്ന വഴിക്ക് അവർ വിദ്വാൻമാരും കൊണ്ടുവന്ന് വിശേഷപ്പെട്ടത് കാഴ്ച അർപ്പിച്ച് മടക്കി. ഏറ്റവും ശ്രേഷ്ഠമായത് യേശുവിന് കാഴ്ചയായിട്ട് വെച്ചു, കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചു. എന്നാൽ നാട്ടിടയന്മാർക്ക് കാഴ്ചയൊന്നുമില്ല, അവർ വന്ന് കൈകൾ കൂപ്പി രക്ഷകനെ വണങ്ങി കുമ്പിട്ട് ആരാധിച്ച് മടങ്ങി. രണ്ടുപേരും വന്നത് രണ്ടു വഴിയിൽ നിന്ന്, രണ്ട് തരത്തിലുള്ള ആളുകളാണ്. ഒരുത്തർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ട്, മറ്റൊരു കൊടുക്കാൻ ഭൗതികമായി ഒന്ന് ആരാധനയല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ മടങ്ങിപ്പോകുന്നത് ഒരേ മാനസികാവസ്ഥയില്ല. എന്താ? ക്രിസ്തുവിനെ, രക്ഷകനെ കണ്ടതിന്റെ സംതൃപ്തിയോടെ ചാരിതാർത്ഥ്യത്തോടെയാണ് അവർ മടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മടക്ക യാത്രയിലാണ് അവർ ഒന്നാകുന്നത്. എങ്ങനെ? വിദ്വാൻമാർ അവരുടെ വഴിക്കും ആട്ടിടയന്മാർ അവരുടെ വഴിക്കുമാണ് പോകുന്നത്. പക്ഷെ രക്ഷകനെ കണ്ട മനസ്സിന്റെ സന്തോഷവും സംതൃപ്തിയും അവർ മടക്കയാത്രയിൽ അവരെ ഏകോപിപ്പിക്കുകയാണ്. നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ ഈ മനോഭാവം എനിക്ക് ഒത്തിരി അത്ഭുതകരമായിട്ട് തോന്നുന്നു. ക്രിസ്തുവിൽ നിങ്ങൾ ഒന്നാണ്, എന്നാൽ ഈ ലോകത്തിൽ നീ ഉടമയും ഇവൻ അടിമയുമാണ്. ഈ ലോകത്തിൽ അടിമ എന്നുള്ള നിലയിൽ അവന്റെ ചുമതല നിർവഹിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. എന്നാൽ നീ അവനെ കാണേണ്ടത് അടിമയും ജോലിക്കാരനുമായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിൽ സഹോദരനായിട്ടാണ്. ഈ വീക്ഷണം വരുമ്പോഴാണ് അടിമത്വവും ഉടമസ്ഥതയും ഇല്ലാതാവുന്നത്. ഈ വീക്ഷണം വരുമ്പോഴാണ് ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള അന്തരം മാറുന്നത്. എനിക്ക് തോന്നുന്നത് ഈ രോഗം പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യം ഒരു പുതിയ വ്യവസ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുന്നതാ. എല്ലാവരും ഒരുപോലെ, ഈ എല്ലാവരും ഒരുപോലെ എന്നുള്ളത് ഇൻ കണക്ഷൻ വിത്ത് COVID-19, അതാണ് ഇന്നത്തെ അവസ്ഥ. എന്നാൽ നമ്മളിതിനെ കാണുന്നത് ഇൻ കണക്ഷൻ വിത്ത് ക്രൈസ്റ്റ്, ഇൻ റിലേഷൻ വിത്ത് ജീസസ്, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എല്ലാവരും ഒന്നാണെന്ന് കാണാൻ. ഇപ്പൊ എല്ലാവർക്കും രോഗം വരാൻ സാധ്യതയുണ്ട്, എല്ലാവരിലേക്കും പകരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു, എല്ലാവരും ഒന്നാണ് ഒരുപോലെയാണ് എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ അവസ്ഥയും, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലന്റെ അവസ്ഥ, നമുക്ക് ഈ വീക്ഷണം കോവിഡ് കഴിഞ്ഞാലും പുലർത്തേണ്ട ഒരു മനോഭാവമാണ് എല്ലാവരും ഒന്നാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ ഏറ്റക്കുറച്ചിലില്ല. ഞാൻ എന്തെങ്കിലും കൂടിയതാണെന്നൊരു ധാരണ ഫിലമോനുണ്ടെങ്കിൽ അത് ക്രിസ്തു നിനക്ക് തന്ന നിയോഗമാണ്. നിന്റെ താഴെയുള്ളയാളെ നീ സഹോദരനെ പോലെ കാണുവാനായിട്ട് സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ, ഹൃദയം തണുപ്പിക്കുക, പരസ്പരം ഹൃദയം തണുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അത് ആജ്ഞാപിക്കുവാൻ അവകാശമുള്ളപ്പോഴും അപേക്ഷിക്കുന്നവനായിട്ടും, എത്ര സുന്ദരമായിട്ടാണ് പൗലോസ് പറയുന്നത്, ആജ്ഞാപിക്കുവാനുള്ള അധികാരം എനിക്കുണ്ട്, പക്ഷെ ഞാൻ അപേക്ഷിക്കുക മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആജ്ഞാപിക്കുന്നതിൽ നിന്ന് അപേക്ഷകന്റെ റോളിലേക്ക് മാറുന്ന പൗലോസ് അപ്പോസ്തലനെ പോലെ ഹൃദയം തണുപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഓരോ വാക്കുകളും, ഓരോ കമ്മ്യൂണിക്കേഷൻ, ഓരോ ആശയങ്ങളുടെ കൈമാറ്റവും ആശ്വാസം. ഇപ്പൊ നമുക്കറിയാം, നാട്ടില് ഓരോ ദിവസവും വാർത്ത ആരംഭിക്കുന്നത് അമേരിക്കയിലെ മരണസംഖ്യ, അമേരിക്കയിലെ രോഗബാധിതരുടെ സംഖ്യ, ട്രംപ് ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല, അല്ലെങ്കിൽ ലോകത്തിന്റെ വലിയ നേതൃത്വത്തിൽ നിൽക്കുന്ന ആള് നിസ്സഹായനായി മാറുന്നു, ഈ വാർത്തകളാണ് എന്നും നാട്ടിലൂടെ ഒഴുകുന്നത്. മാധ്യമങ്ങൾ ആസ്വദിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. എന്താ? ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. ആ പറയുന്നതിന്റെ യാഥാർത്ഥ്യവും അമേരിക്ക പോലുള്ള ഒരു വലിയ രാജ്യത്തിന്റെ അവസ്ഥയും ഒരുപക്ഷെ ഇവിടെ ആയിരിക്കുന്ന പലർക്കും മനസ്സിലാകുന്ന വസ്തുതയാണ്. ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ, ആളുകളെ അസ്വസ്ഥരാക്കുന്ന വാർത്തകൾ, അതിൽ ആരെങ്കിലുമൊക്കെ ആശ്വാസവും സന്തോഷവും കണ്ടെത്തുന്നുണ്ടെങ്കിൽ അനുഭവം, നമ്മിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയ സമാധാനത്തിന്റെ വാക്കുകളാകട്ടെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പോലെ പൗലോസ് പറയുന്നത് പോലെ ഹൃദയം തണുപ്പിക്കുന്നവരായി നമുക്ക് മാറാം. നമ്മുടെ വേദനകളെ, അതേ വേദനയിലായിരിക്കുന്ന മറ്റൊരാളുടെ സൗഖ്യത്തിനും ആശ്വാസത്തിനുമുള്ള സാക്ഷ്യത്തിന്റെ വേദിയാക്കി മാറ്റാം. അതോടൊപ്പം തന്നെ ഒരാളുമായി പൂർണ്ണമായും സാധാത്മ്യപ്പെടുക. ക്രിസ്തുവിൽ ജനിപ്പിച്ചതുകൊണ്ട് ഉത്തരവാദിത്വം മാറുമല്ല, അവനെ സുരക്ഷിതമായ നിലയിലെത്തിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ ചിന്ത, ചുമതല, വേദനിക്കുന്നവരോട് സാധാത്മ്യപ്പെടുക. ഒരു നിമിഷത്തേക്കല്ല, അവൻ കുറഞ്ഞ പക്ഷെ എന്നെപ്പോലെയെങ്കിലും ആയി സുരക്ഷിതനും സ്വതന്ത്രനുമായി സന്തോഷവാനുമായി തീരുവാൻ കട്ടുവിധം പരിശ്രമിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കും.
ഓൺലൈനിലുണ്ടോ? പരിശുദ്ധനായ പൗലോസ് ലേഖ ഫിലമോന് ആസ്പദമാക്കിയുള്ള ലേഖനത്തിൽ നിന്നും അതിന്റെ ഏറ്റവും നമ്മളെ സ്പർശിക്കുന്ന ഒരു വാക്യം എടുത്തുകൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം പ്രിയപ്പെട്ട അച്ഛൻ നിർവഹിച്ചു. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ സന്തോഷങ്ങളും സമാധാനങ്ങളും അന്വേഷിച്ചുകൊണ്ട് ജീവിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സമാധാനത്തിനും അർത്ഥമുണ്ടായിത്തീരുന്നത് അപരന്റെ സന്തോഷത്തിലേക്കും അപരന്റെ സമാധാനത്തിലേക്കും നമ്മുടെ സമാധാനം പങ്കുവെക്കുമ്പോഴാണ്. ആ ഒരു ആഴമായ ആശയം പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് കേൾക്കുവാൻ തക്ക ഓണം നമുക്കിടയായി തീർന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. വളരെ അർത്ഥവത്തായിട്ടുള്ള, പ്രത്യേകിച്ച് കാലഘട്ടത്തിന് വളരെ യോജിക്കുന്ന ഒരു പ്രസംഗമാണ് പ്രിയപ്പെട്ട അച്ഛന് ഇതിനകത്ത് നൽകിയത്. അച്ഛനുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വന്നിയ ഐസക് അച്ഛൻ ഈ ലൈനിലുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛന്റെ ഫോണ് അങ്ങനെയോ മ്യൂട്ടാവുകോ എന്തോ അസൗകര്യം ഉണ്ടായിട്ടുള്ളതാണ് അച്ഛനെ കിട്ടാത്തത്. അച്ഛനെ എല്ലാത്ത ഉണ്ടോ അച്ഛാ? ലൈനിൽ കയറാൻ പറ്റുന്നുണ്ടോ
അച്ഛാ? ഉണ്ട്.
ഓക്കെ അച്ഛാ, ഒരു വാക്കൊന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തേ. ഒരു വാക്ക് പറഞ്ഞ കൺക്ലൂഡ് ചെയ്തേ.
ഓക്കെ അച്ഛാ, താങ്ക് യു. ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛന്റെ അനുഗ്രഹീതമായ ഒരു സന്ദേശം നമുക്ക് വീണ്ടും ദൈവം തമ്പുരാന്റെ കരമായി, ചിറകായി, ഒരു കരുതലായി, ആശ്വാസമായി നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം അസാധാരണമായ സംഘർഷം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ അനുഗ്രഹമായി, ഒരു പെരുമഴയായി നമുക്ക് ലഭിക്കുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ ഫിലോമോൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മളെല്ലാം പേരുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരാധന കൊണ്ടും ക്രൈസ്തവ മേഖലയിലാണെങ്കിലും പലപ്പോഴും ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന് അകന്നുപോയ ക്രിസ്തീയ സമൂഹമായിട്ട് നമ്മൾ മാറ്റപ്പെടുമ്പോൾ ഈ ഒരു ചിന്ത നമ്മളെ ക്രിസ്തുവിലേക്ക് വീണ്ടും ബന്ധിപ്പിക്കുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. അച്ഛന്റെ അനുഗ്രഹീതമായ സന്ദേശം ഫിലോമോന്റെ ലേഖനം 25 വാക്യത്തെ ആസ്പദമാക്കിയായിരുന്നു. ആകെ 20 വാക്യത്തെ ആസ്പദമാക്കി. ആകെ 25 വാക്യമേ ഇതിനകത്തുള്ളൂ. 334 ഗ്രീക്ക് വാക്കുകൾ ചേർത്താണ് ഈ ഒരു പുസ്തകം രചിക്കപ്പെട്ടത്. 334 വാക്കുകൾ. അപരന്റെ കുറവുകൾ സ്വന്തമെന്ന് ഏറ്റെടുത്ത് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ബാലപാഠം. അത് ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ ഉൾക്കൊണ്ടു. ക്രിസ്തുവും കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായത് ഇതേ അർത്ഥതലത്തിൽ തന്നെയാണ്. മാനവ ലോകത്തിന്റെ പാപത്തെ സ്വയം ഏറ്റെടുത്തു. ഇത് ഒരു ഒളിച്ചോടിയ ഭവനത്തിൽ നിന്ന് ഒളിച്ചോടിയ കള്ളനും കൊള്ളരുതാത്തവനുമായ ഒനേസിമോസ് എന്ന അടിമയ്ക്ക് വേണ്ടി പരിശുദ്ധനായ പൗലോസ് ലീഹ ആ കുറവുകളെയെല്ലാം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് അവരന്റെ കുറവുകളെ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ബാലപാഠം. രണ്ടാമത്, ക്രിസ്തുവിലുള്ള വിധേയത്വവും സ്നേഹവുമാണ് പരിശുദ്ധനായ പൗലോസ് ലീഹായെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സംഘർഷാവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ പലപ്പോഴും അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പൊ തന്നെ സാംക്രമിക രോഗം എവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് കണ്ടുപിടിക്കാനാണ് ലോകത്തിലെ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത്. മോഹൻ ജോസഫ് അച്ഛൻ ആദ്യം പറഞ്ഞു, ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദൈവവചനം പ്രഘോഷിക്കപ്പെട്ട ഒരു കാലഘട്ടം ഒരേ സമയം ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കും. അതിനകത്ത് രണ്ട് അഭിപ്രായമില്ല. പക്ഷെ ആ സമയത്തും ഇതിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് പ്രതികാരം വീട്ടാൻ ഒരുങ്ങുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് വാർത്താ മാധ്യമങ്ങളും രാജ്യഭരണതന്ത്രജ്ഞന്മാരും ഒക്കെ ചേർന്ന് ചിന്തിക്കുമ്പോൾ ക്ഷമയുടെ അനുഗ്രഹത്തിന്റെയും സ്നേഹത്തിന്റെയും പാഠത്തിലൂടെ ഇതിന് ഉത്തരം കണ്ടെത്തുവാൻ പരിശുദ്ധനായ പൗലോസ് ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ ഘോഷിക്കുന്നവന് പകപോക്കലിന്റെ രീതിശാസ്ത്രം അല്ല അനിവാര്യം. അതിനു പകരം സ്നേഹത്തിന്റെ ഊഷ്മളമായ ഹൃദയം കൊണ്ടുള്ള അടുപ്പമാണ് ആവശ്യമെന്ന് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് പ്രിയപ്പെട്ട അച്ഛൻ എന്ന് പരിചയപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ നമുക്ക് ക്രിസ്തുവിലുള്ള ബന്ധം അടിമ ഉടമ രീതിയിലല്ല, സ്നേഹത്തിന്റെ ബന്ധം. ക്രിസ്തു പലപ്പോഴും വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷത്തിലും 15 ഇതുപോലെ തന്നെ, നിങ്ങൾ എന്റെ വാക്കുകൾ അനുസരിക്കുമെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാകും. ക്രിസ്തു എപ്പോഴും നമ്മളെ കാണുന്നത് സ്നേഹിതന്മാരായിട്ടാണ്. പക്ഷെ നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത് എപ്പോഴും നമുക്ക് ലഭിക്കാനുള്ള ചില കാര്യങ്ങൾ കിട്ടാനുള്ള ഒരു എ ടി എം അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസർ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നൽകുന്ന ഒരു വലിയ ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു വലിയ ശക്തിയായിട്ട് നമ്മൾ അതിനെ കാണുമ്പോൾ ആ സ്നേഹത്തിന്റെ ബന്ധം മാത്രമാണ് ക്രിസ്തു നമുക്ക് നൽകുന്നതെന്നുള്ള ബാലപാഠം പഠിപ്പിക്കുന്ന ഒരു ഭാഗം. ഈ ഈ പൗലോസ്ലിഹായെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ആവശ്യപ്പെട്ടു രണ്ടോ മൂന്നോ പ്രാവശ്യം, ഞാൻ ഇപ്പൊ ഒറ്റയടിക്ക് ഒറ്റ ഇരിപ്പിന് അച്ഛൻ പ്രസംഗിക്കുന്നതിന്റെ ഇടയ്ക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആ ഭാഗം ഒരു പ്രാവശ്യം വായിക്കാനായിട്ട് എനിക്കൊരു പ്രേരണ ദൈവം തന്നു. രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോഴേ നമുക്കതിന്റെ ഒരു കൂടുതൽ ആഴത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തി. എങ്കിലും ആവശ്യമായ എല്ലാ ഒരു ഒരു പ്രേരകങ്ങളും പെട്ട അച്ഛനുള്ള നമുക്ക് ലഭിച്ചു. പൗലോസ് പരിശുദ്ധനായ പൗലോസ് ലീഹ പരിചയപ്പെടുത്തിയതായ ഈ ഒരു മനോഭാവം നമുക്കുണ്ടോ ഇല്ലയോ, മറ്റുള്ളവർക്കുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അവരവരോട് ചോദിക്കുക. ഈ ഒരു മനോഭാവത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഈ ക്രൈസ്തവ ജീവിതത്തിൽ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ടോ? അതോ കാരാഗ്രഹത്തിൽ കിടക്കുന്നവനോട് പരസ്പരം സംസാരിച്ച് ഈ കാരാഗ്രഹത്തിൽ നിന്ന് എങ്ങനെ വിളിച്ചാടാം, അല്ലെങ്കിൽ ഇതിന് മുഖാന്തരമായ ആളുകളെ നമുക്ക് എങ്ങനെ നിഗ്രഹിക്കാം, എങ്ങനെ പാകപ്പെടുത്താം എന്നാണോ നമ്മുടെ ചിന്ത? അതോ പൗലോസ്ലിഹ പഠിപ്പിച്ചതുപോലെ സ്നേഹത്തിന്റെ ഊഷ്മാവിലുള്ള ഒരു ഉത്തരം കണ്ടെത്തൽ ഒരു മനോഭാവം നമുക്കുണ്ടോ? നമുക്ക് ചിന്തിക്കാം. ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്റെ സാന്നിധ്യം ഇന്നും കൂടുതൽ, നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്, ഈ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കണ്ണിലോ ഹൃദയത്തിലോ ഇതിൽ നിന്ന് ഒരു ഒരു കുറിവാക്യമായിട്ടോ ഒരു ഒരു സ്പർശനം ലഭിച്ചതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയില്ലെങ്കിൽ അച്ഛൻ അതിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി ചേർക്കുകയായിരുന്നു. സുബോറോ പ്രേരന്റെ നാമത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും പ്രിയപ്പെട്ട അച്ഛന് ഉണ്ടാകട്ടെ. അതോടൊപ്പം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ ഭവനങ്ങൾക്കും ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രൈസ്തവ മൂല്യത്തിന്റെ ഉത്തേജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛൻ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കും, അതിനുശേഷം ഗീതത്തിന്റെ രണ്ട് ഇരടി പാടി പ്രാർത്ഥിക്കും. അതിനുശേഷം അഭിനന്ദിയ യൂലിയോസ് തിരുമനസുകൊണ്ട് തിരുമനി ഇപ്പോൾ ലൈനിലുണ്ട്. തിരുമനി ഇപ്പോഴും നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് നമുക്ക് ഓർക്കാനുള്ള പേരുകൾ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പി സി ഓർവച്ചന്റെ പിതാവിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. പി സി ചാക്കോ 52 വയസ്സ്. അതുപോലെ ബാബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, സർജറി കഴിഞ്ഞു. ഡയോണ റോയിയോ ക്രോണിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ടോണിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദാനിയേലിനെ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എലിക്കുട്ടി, സിന്ധു, അന്നമ്മ വർഗീസ്, സാലി, ജോളി, ലീലമ്മ തോമസ്, ആനി ജോയ്, റേച്ചൽ കറിയ, ഓമന ചാണ്ടി, ആലീസ് ജോസഫ്, ഇവരെ പിന്നെ അതുപോലെ ക്യാൻസർ ബാധിച്ച് ചികിത്സ തേടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ 10-42 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഓർത്ത് പ്രാർത്ഥിക്കാം. 8 വയസ്സുള്ള ഒരു മകനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സൗഖ്യത്തിന് വേണ്ടി. മറ്റാരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയടപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമാതാ അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥ നിൻ തിരുമുമ്പിൽ ആത്മശരീരമനസുകളെ ശോഭകലർന്ന വിളക്കുകളാൽ ഞാൻ കാത്തിപ്പാറാകണം.
ബാറക്കിമോർ, ഞങ്ങൾ അനുനിമിഷം കരുതുന്ന സ്വർഗീയ ദൈവമേ, നിങ്ങളുടെ മുഖത്ത് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കാൻ തന്ന പുത്ര സ്വീകാരത്തിന്റെ അവിടുത്തെ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഓരോ നിമിഷവും അങ്ങയുടെ മക്കളായിട്ട് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഉത്തരമറളം നപ്പാൻ സ്വർഗത്തിലുണ്ടെന്നുള്ള ബോധ്യം ജീവിതത്തിന്റെ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു പ്രേരക ശക്തിയായി ഞങ്ങൾ കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ കുറവുള്ളവരാണെന്നുള്ള മനസ്സിലാക്കി തന്നെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തു. ആ സ്നേഹത്തിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് രോഗികളെ ഞങ്ങൾ അനേകരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഹൃദയത്തിലും അനേക ആളുകളുടെ പേരുകളുണ്ട്. ഞങ്ങൾ അറിയാതെയും പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ചും അല്ലാതെയും പല വിധത്തിലുള്ള രോഗം ബാധിച്ച് കഷ്ടപ്പെടുന്ന അനേകരുണ്ട്.
ലോകം വൈദ്യന്മാരുടെയും ഔഷധങ്ങളുടെ ഒക്കെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ തമ്പുരാനെ അവിടുന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്രയവും ഞങ്ങൾക്ക് അഭയവും. ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ നയനങ്ങളിൽ നിന്ന് കണ്ണുനീരുകളെ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നിമിഷം വരെയും ഈ മക്കളൊക്കെ അനുഭവിച്ചത് അങ്ങയുടെ കരുണയാകുന്നു. തുടർന്നും തമ്പുരാനെ അങ്ങൊരുക്കുന്ന സ്നേഹവും കൃപയും അനുഭവിക്കാൻ തന്നെ മക്കൾക്ക് സംഗതിയാക്കണമേ. ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും അനവധിയാണെങ്കിലും അതിൽ തട്ടിത്തളർന്ന് അങ്ങയുടെ നാമം ദൂഷിച്ചു പോകാതെ ആ വേദനയുടെ മധ്യത്തിലും ആശ്വസിപ്പിക്കുന്ന സ്വാന്തനിപ്പിക്കുന്ന ഒരപ്പന്റെ വാത്സല്യം തിരിച്ചറിയുവാൻ ഈ രോഗക്കിടക്കയിലും അസ്വസ്ഥകളുടെ മധ്യത്തിലും നൊമ്പരങ്ങളുടെ മധ്യത്തിലും ഇതിന്റെ മക്കൾക്കിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഭവിക്കുന്ന ദൈവകൃപ അനേകർക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ അവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ചെറുപ്പക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ചെയ്യുന്ന തിന്മകളൊന്നും തിന്മയല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുഷ്പ്രവർത്തികളിലേക്ക് ചാഞ്ഞു വീഴുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവിക നന്മയുടെ ബോധവും തിരിച്ചറിവും കൊടുത്ത് അവരെ നന്മയിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ സഹായിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അതിൽ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ഇവ കുഞ്ഞുങ്ങളല്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രതികൂലം മൂലം പലതരത്തിൽ വലയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാവാതിരിമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും കൊടുക്കണമേ. ഈ ഭദ്രാസനത്തെയും നിയന്ത്രിക്കുന്ന അപ്രയം തിരുമേനിയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയില് ഈ ദിനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന അഭിനന്ദ യൂലിയോസ് ത്രിവനസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരുമേനിമാരും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ഭക്തിയോടും ശ്രദ്ധയോടും നിർവഹിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളും ഉയരങ്ങളിൽ നിന്ന് ഈ പിതാക്കന്മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർക്കുന്നു. എല്ലാ വൈദികരെയും വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും നാദൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ഭരണകർത്താക്കളെയൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ദൈവ വൈറസ് മൂലം ലോകം ഭീതിപ്പെടുന്നു. ദൈവ ലോകത്തിന് നിലവിളിയെ അവിടുന്ന് കേൾക്കണമേ. നിലവയക്കാരുടെ കണ്ണുനീര് കണ്ട് അവർക്കൊരുക്കി വെച്ചിരുന്ന ശിക്ഷയെ നീക്കിയതുപോലെ ദൈവമേ, ഞങ്ങളുടെ മേൽ വന്നുപോകുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നീക്കി പ്രത്യാശയുടെ പുതിയ അനുഭവത്തിലേക്ക് നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതോടൊപ്പം അനുഗ്രഹീതമായി ചിന്ത പകർന്നുവന്ന പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ബലപ്പെടുത്തണമേ. അനേകർക്ക് പ്രയോജനീഭവിപ്പാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ വാക്കുകളും അവിടുന്ന് ബലപ്പെടുത്തി ശക്തിയിൽ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഇവിടെ എങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇത് അനേകർക്ക് പ്രയോജനമുള്ള അനേകരുടെ ജീവിതത്തിന് ആത്മീയ ഉണർവുള്ള ഒരു കൂട്ടായ്മയായി അവിടുന്ന് പരിലസിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പമേ അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രിയപ്പെട്ട പിതാവിനെ ഓർത്ത് പിശിച്ചാക്കോ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന പിതാവിന് ആത്മാവിന് ശാന്തി നൽകണമേ. ദേഹത്തിന്റെ ദേഹവ്യാഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെയും മാതാവിനെയും സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം അവിടുന്ന് സാന്ത്വനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി താഴ്മയായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആ വാസ്തവം നമ്മെല്ലാവരോടും കൂടെ. പ്രത്യേക രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും നിരാശയിലും ഒക്കെ കഴിയുന്ന എല്ലാവരോടും കൂടി, നമ്മൾ ഇന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഒരാത്മാക്കളോടുകൂടി, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പി സി ജോർജിന്റെ പിതാവിന്റെ ആത്മാവോടുകൂടി നാം എല്ലാവരോടുകൂടി എപ്പോഴെപ്പോഴും നിനക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമി
ആമി. താങ്ക് യു തിരുമേനി. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. തിരുമനസ്സുകൊണ്ട് ഇത് സംബന്ധിച്ച് നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിച്ചു. വീണ്ടും ഈ പ്രാർത്ഥനാ കൂട്ടായുടെ പേരിൽ തിരുമേനിയുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പൊന്നി മോഹൻ ജോസഫ് അച്ഛൻ, ഈ ജനങ്ങളിലൊക്കെ നമ്മുടെ കൂടെയുണ്ട്. വളരെ ഇന്നും വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ആഴമായ ആശയം നമ്മളെ പറഞ്ഞ് നമ്മളെ ധൈര്യപ്പെടുത്തി. പ്രിയപ്പെട്ട അച്ഛനുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. അതുപോലെ നേതൃത്വം നൽകുന്ന വന്യ മാമനച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വന്യ സജീവച്ചൻ ഇതിൽ സുഹൃത്ത് സംബന്ധിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വന്യ വി സി വർഗീസ് അച്ഛൻ, എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ ആരാധിര വൈദിക ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പങ്കുകൊള്ളുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഭയപ്പെടാതെ ദൈവം ഒരുക്കുന്ന ബലവും ശക്തിയും എല്ലാവർക്കും
പ്രത്യാശയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഉള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. തീയ നമ്പരാൻ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.